진짜 ഹൃദയത്തിൽ വന്നാൽ വീണ്ടും രക്തം വിയർപ്പിക്കാം. യോഗ്യതയില്ലെനിക്കേശുവേ. We'll be right back. பாவங்கள் ஓரோமாய் ஓர்மையில் வந்து தெளிஞ்சுனிப்போ. கோர பாவங்கள் ஓரோமாய் ஓர்மையில் வந்து தெளிஞ்சு நிற்போ. தவணகளாய் ஞான் மாப்பிரம் நீட்டும் மனசிலே தௌர்பல்யம் துடிகொட்டி. தவணகளாய் ஞான் மாப்பிரம் நீட்டும் மனசிலே தௌர்பல்யம் துடிகொட்டி. மனுஷ்ய மனசு நீ அறியுமல்லோ யோகியதையில்லேனிக்கேசுவே நீ என் பவனத்திலணையா. நிரசபூரமென் ஹிருதயத்தில் வந்தால் வேண்டும் ரத்தம் வியர்ப்பிக்கா. யோகியதையில்லே நிக்கேசுவே. ாய் நின்மொழி விலங்குகள் எடுத்து தரு. ஜடமோகங்கள் பந்திக்கானாய் நின்மொழி விலங்குகள் எடுத்து தரு. ஐகிக சிந்தைகள் அகற்றிய மானசம் அனுதாப கண்ணீராய் கழுவீடா. ஐகிக சிந்தைகள் அகற்றிய மானசம் அனுதாப கண்ணீராய் கழுவீடா. அனுமை சென்னனே புணர்நீடனே யோகிதையில் எனக்கேசுவே நீ என் பவனத்தில் அணையானா. நிரசபூரமென் ஹிருதயத்தில் வந்தால் வேண்டும் ரத்தம் வியர்ப்பிக்கா. யோகிதையில் எனக்கேசுவே நீ என் பவனத்தில் அணையானா. நிரசபூரமென் ஹிருதயத்தில் வந்தால் வேண்டும் ரத்தம் வியர்ப்பிக்கா. யோகிதையில் எனக்கேசுவே.
Praise the Lord. Hallelujah. Praise the Lord. Hello. நன்மைகளாயிரம் கருத்தட்டி பாடிடுவே.
ஹல்லேலூயா எந்த நீரும் கண்ணீரையும் எத்தவெல்லாம் தீர்த்தீரையா நன்றாகத்தோடு வந்த போது ஜீவ தண்ணீர் எனக்கு தந்தாகவெல்லாம் தீர்த்தீரையா ரோஹிக்கும் ஹல்லேலூயா எந்த நீரும் கண்ணீரையும் எக்கமெல்லாம் தீர்த்தீரையா தாகத்தோடு வந்த போது ஜீவத்தன் நிறக்குதம் தாகவல்ல தீர்த்தீரையா யெகோவ சாலும் யெகோவ சம்மா யெகோவ ரூபா யெகோவ ராபா யெகோவ சாலும் யெகோவ சம்மா யெகோவ ரூபா யெகோவ ராபா யெகோவ தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவே என் கர்த்தாதி கர்த்தர் செய்த நன்மைகள் ஆயிரம் கருந்தட்டி பாடிடுவே நீங்க தாங்க சர்வ வல்ல தேவனாக என்னை என்றும் நடத்தினீங்க யவனேசரும் நீங்க தாங்க உறவ செய்யும் தேவனாக என்னை என்றும் தாங்குவீங்க யசதாயும் நீங்க தாங்க சர்வ வல்ல தேவனாக என்னை என்றும் நடத்தினீங்க யவனேசரும் நீங்க தாங்க உதவி செய்யும் தேவனாக என்னை என்றும் தாங்குவீங்க யெகோவ சாலும் யெகோவ சம்மா யெகோவ ரூபா யெகோவ ராபா யெகோவ சாலும் யெகோவ சம்மா யெகோவ ரூபா யெகோவ ராபா யெகோவ தேவனுக்கு ஆயிரம் நாமங்கள் எது சொல்லி பாடிடுவே என் கர்த்தாதி கர்த்தர் செய்த நன்மைகள் ஆயிரம் கரத்தட்டி பாடிடுவே நீங்க தாங்க எங்கு உள்ள தேவனுக்கு எந்த நாளும் பாடுவீங்க இம்மாறுவல் நீங்க தாங்க மண்ணில் வந்த தேவனுக்கு எங்கு இங்கும் பாடுவீங்க எலோகியும் நீங்க தாங்க எங்கு உள்ள தேவனுக்கு எந்த நாளும் பாடுவீங்க இம்மாறுவல் நீங்க தாங்க மண்ணில் வந்த தேவனுக்கு எங்கு இங்கும் பாடுவீங்க யெகோவ சாலும் யெகோவ சம்மா யெகோவ ரூபா யெகோவ ராபா யெகோவ சாலும் யெகோவ சம்மா யெகோவ ரூபா யெகோவ ராபா யெகோவ தேவருக்கு ஆயிரம் நாமங்கள் எதை சொல்லி பாடிடுவே என் கர்த்தாதி கர்த்தர் செய்த நன்மைகளாயிரம் கரப்பட்டி பாடிடுவே யெகோவ தேவனுக்கு ஆயிரம் நாமங்கள் எதை சொல்லி பாடிடுவே என் கர்த்தாதி கர்த்தர் செய்த நன்மைகளாயிரம் கரப்பட்டி பாடிடுவே யெகோவ சாலும் யெகோவ சம்மா யெகோவ ரூபா யெகோவ ராபா யெகோவ சாலும் யெகோவ சம்மா யெகோவ ரூபா யெகோவ ராபா
നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹാലലുയ്യ, ഹാലലുയ്യ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട്. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ആരാധനയ്ക്കായി ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിനാൽ സ്തോത്രം. ഞങ്ങൾ നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രമീകരിച്ച ബൈബിൾ ക്ലാസിന്റെ അവസാനത്തെ ദിവസത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഈ മീറ്റിംഗിനെ പ്രാർത്ഥിച്ച് അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഫലമേൽപ്പിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ഏവനസറായിരുന്ന കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹാലലൂയ്യ. കർത്താവ്, ഇന്ന് രാത്രിയിലും നിന്റെ ജനത്തെ കൂട്ടിവരുത്തുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കായിട്ട് സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. കടന്നു വരുവാനുള്ളവരെ വേഗേന കർത്താവ് കൂട്ടിവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലി, ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തിനുമായിട്ട് സ്തോത്രം. കർത്താവ്, നിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ ദാസനെ ശക്തമായിട്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യ കർത്താവ് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ശക്തമായി ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലലൂയ്യ, അങ്ങ് ആരാണെന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുവാൻ, ഞങ്ങളുടെ ആശ്രയം ഒന്നുകൂടെ പുതുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവം ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. അനുഗ്രഹത്തിന് തടസ്സമായ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും കർത്താവ് ക്ഷമിക്കുമാറാകണമേ. അവിടുത്തെ പുണ്യാഹരക്കഥം കൊണ്ട് എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും കർത്താവ് കഴുകുമാറാകണമേ. ഈ ഹാളിൽ കർത്താവ് ഞങ്ങൾ എല്ലാവരും ഹാലലൂയ്യ, നിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവേ, അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. മീറ്റിംഗിനെ പ്രാർത്ഥിച്ച് അവിടുത്തെ തിരുക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു കർത്താവ്. കയ്യേറ്റിരിക്കാൽ സ്തോത്രം. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കൊയറിനെ പ്രത്യേക തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹാലലൂയ്യ. ഓ, ആത്മാവിൽ പാടുവാൻ, പാടി ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ നിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ കർത്താവ്. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. മാനവും മഹത്വവും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
സ്തോത്രം. രാത്രി നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം.
പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ ദൈവത്തിൽ വണക്കാം. ഇന്ന് രാത്രി നമ്മുടെ ആരാധന മീറ്റിംഗായി നാം ക്രമീകരിച്ച ബൈബിൾ ക്ലാസിന്റെ തുടർച്ചയായി നാം ഒന്നിച്ച ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിടെ ആക്കിയല്ലോ. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി നാം ദൈവസന്നിധിയിൽ തുടർമാനമായി വചനം പഠിച്ചുകൊണ്ട് വരികയായിരുന്നല്ലോ. സ്തോത്രം. നമ്മുടെ കർത്താവിനെ പറ്റി, യേശു ക്രിസ്തുവിനെ പറ്റി ആഴത്തിൽ പഠിക്കുവാൻ ദൈവം ഈ മരുഭൂമിയിൽ നമുക്ക് അവസരം നൽകി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരെന്നറിയുവാൻ പലപ്പോഴും ഒരു ബാഹ്യമായ അറിവേ നമുക്കുണ്ടായിരുന്നുള്ളൂ എങ്കിലും ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഹല്ലേലൂയ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. എല്ലാവരും അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഓ ഗ്ലോറി, ഗ്ലോറി, ദൈവത്തിന് സ്തോത്രം.
കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങൾ കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായി കൂടെയിരുന്നു. സഭയായി കർത്താവ് നമ്മളെ വിടുവിച്ചു.
ആമേൻ ലോർഡ്. ഹല്ലേലൂയ, 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 ദൈവത്തിന് സ്തോത്രം.
ഓ എണ്ണത്തിൽ കുറയാതെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു.
ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി.
അവന്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് ദൈവത്തെ
ഗ്ലോറി, 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 ഗ്ലോറി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ.
ഓ ഹല്ലേലൂയ, ഇന്ന് രാത്രി നാം പാടിയതുപോലെ ഹല്ലേലൂയ കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഇരുന്നല്ലോ. ഹല്ലേലൂയ, എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരാധന അനുഗ്രഹത്തിനായി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഈ ആരാധനയിലും കർത്താവിന്റെ ദാസനേറിയ സമയം വിട്ടുകൊടുക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പതിവുള്ളതായ ശുശ്രൂഷകളൊക്കെ വെട്ടിച്ചുരുക്കി ദൈവത്തിന്റെ ദാസനെ കൂടുതൽ സമയം കൊടുത്ത് ആ ഹല്ലേലൂയ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമാക്കി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രി വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾ ആയി കടന്നു വന്നിട്ടുള്ളവരുണ്ട്, രോഗത്തോട് കടന്നു വന്നിട്ടുള്ളവരുണ്ട്. ഹല്ലേലൂയ എല്ലാവർക്കും ഇന്ന് രാത്രി വിടുതലായി തീരുവാൻ ഹല്ലേലൂയ. എല്ലാവരും ആരും കാഴ്ചക്കാരായിരിക്കാതെ അല്പസമയം
ഗ്ലോറി 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 ദൈവത്തിന് സ്തോത്രം.
ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ.
താവേനോട് സംസാരിക്കണമേ
യേശുവിന്റെ നാമത്തിൽ.
സ്തോത്രം സ്തോത്രം സ്തോത്രം
സ്തോത്രം സ്തോത്രം.
ബൈബിൾ ക്ലാസ് ആണെങ്കിലും ഓ ഭാരമേറിയ മനസ്സിന്റെ ഓ ഭാരം അറിഞ്ഞ കർത്താവ് ഇന്ന് ഇടപെടും. ഹല്ലേലൂയ. അതിന് വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ബൈബിൾ ക്ലാസ് ആണെങ്കിലും രോഗികളുടെ മേൽ ഇന്ന് രാത്രി കർത്താവ് തന്റെ കരം വയ്ക്കും.
ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ.
കർത്താവ് തന്റെ വചനം വായിച്ച് ഇന്ന് രാത്രി നമ്മളെ വിടുവിപ്പാൻ. ഹല്ലേലൂയ. ശക്തരായ ദൈവത്തിന്റെ കരം രാത്രി നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്നും പാട്ടുകൾ പാടി ആരാധിപ്പാൻ, ആരാധനയിൽ ദൈവമൊത്തും വെളിപ്പെടുവാൻ. നാം മടങ്ങിപ്പോകുമ്പോൾ ഓ വലിയ വിടുതലോടെ, ആശ്വാസത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ, ദൈവകൃപയോടെ മടങ്ങിപ്പോവാ. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ഒരാഴ്ചക്കാലം ജീവിക്കാൻ ആവശ്യമായ ആത്മീയ ശക്തി സംഭരിച്ചവരായി മടങ്ങുവാൻ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് സഹോദരന്മാർ ശബ്ദമുയർത്തി ആരാധന അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാട്ടെ.
സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം.
ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. യേശുവിന് മഹത്വം. ഓ അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. സ്തുതിയും സ്തോത്രവും
ഉയരുവാലൂയ.
കർത്താവെ സഹായിക്കണമേ, ദൈവമേ സഹായിക്കണമേ, ദൈവമേ സഹായിക്കണമേ. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.
നിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ശുശ്രൂഷ
അനുഗ്രഹിക്കണമേ
കർത്താവേ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. കർത്താവേ നിന്റെ കൃപയുടെ ആവാൻ.
ആമേൻ 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 ആമേൻ.
സ്തോത്രം 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 സ്തോത്രം.
ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദ
ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്തോത്രം 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 സ്തോത്രം.
ആമേൻ.
ഹല്ലേലൂയ
ആമേൻ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഗ്ലോറി ടു ജീസസ് ഗ്ലോറി ടു ജീസസ് ഗ്ലോറി ടു ജീസസ് ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഓ മഹത്വവും മാനവും ഹല്ലേലൂയ എല്ലാം അങ്ങേക്ക് കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഓ ആരാധനയ്ക്ക് യോഗ്യനെ. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം.
വർഷിപ് യു ലോർഡ്.
പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ
ലോർഡ്. ഹല്ലേലൂയ.
സ്തോത്രം സ്തോത്രം
സ്തോത്രം സ്തോത്രം സ്തോത്രം.
ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ
ഗ്ലോറി വലവ ശങ്കര.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
ഗ്ലോറി ഹല്ലേലൂയ.
ഗ്ലോറി ടു ജീസസ് ഗ്ലോറി ടു ജീസസ് ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം 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 സ്തോത്രം.
ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. വിരാട് ശമ്പര.
നമുക്ക് പ്രാർത്ഥനയുടെ ദിവസം ഇതിൽ ആരാധനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം, പ്രൈസ് ലോർഡ്. ദൈവരംഗങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ.
ആമേൻ.
ഹല്ലേലൂയ. അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നാം അവനെ ആരാധിക്കണം. പ്രൈസ് ലോർഡ്.
ഗ്ലോറി, ഗ്ലോറി.
ഹല്ലേലൂയ. നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സുകള് നമ്മുടെ ജീവിതത്തില് വലിയ രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം യേശുവിനെ ഒന്നുകൂടി നടുത്തറിയുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീയ ജീവിതം ഒന്നുകൂടി ഒന്ന് പുതുക്കി പണിയുവാനുള്ള കാരണമായി തീരട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ഇമേജിനോട് സദൃശ്യമാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അതുപോലെ പണിതെടുക്കുവാൻ, യേശുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി പണിതെടുക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി ആരാധനയ്ക്കായി നമ്മളെ ദൈവത്തിന്റെ ഇതിലേക്ക് അടുത്തു വരുന്നപ്പോൾ, ഹല്ലേലൂയ, ഏലിയാവ് ആരാധനയ്ക്ക് വന്നപ്പോൾ പൊളിഞ്ഞുകിടന്ന യാഗപീഠമെല്ലാം പണിത് സ്ഥാനം തെറ്റിയതിനെ എല്ലാം യഥാസ്ഥാനപ്പെടുത്തുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഹാലിലെ സ്ഥാനം തെറ്റിയിരിക്കുന്ന എല്ലാ കല്ലുകളും ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി അയാഗപീഠത്തിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുവാൻ തക്കവണ്ണം ഹാലിലെ പൂർണ്ണമായി ഒരു തകർച്ചയോടെ കർത്താവേ, നീ എന്നെ പണിയണമേ, യേശുവിനെ പോലെ എന്നെ ആക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഹാലിലെ നമുക്ക് അവന്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് അവനെ പാടി ആരാധിക്കാം. പ്രൈസ് ലോർഡ്.
യേശുവിൻ വാക്കു കാക്കുക, യേശുവെ നോക്കി ജീവിപ്പാ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാ.
Go! രാത്രി നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഹാലലൂയ നമുക്ക് സഹായം വരുന്ന അപ്പർവതത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഹാലലൂയ
ഉയരത്തിലുണ്ട്. രാത്രി ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ,
ഇത്ര
നല്ല ഒരു ദൈവത്തെ ആരാധിക്കുവാൻ തക്ക വേണം അവൻ നമ്മെ വിളിച്ചു
വേർതിരിച്ചിരിക്കുകയാണ്.
സന്തോഷത്തോടെ അവന്റെ സന്നിധി ആനന്ദത്തോടെ ആരാധിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം നിറഞ്ഞതാണ്. ഹല്ലേലൂയ. ആദിമ പിതാക്കന്മാരെല്ലാം ഓ ജീവൻ വരെ ധരിച്ച ഹല്ലേലൂയ ഒരാത്മീയ ഗോളത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ ഹല്ലേലൂയ ഭാരപ്പെടാതെ അതിൽ സന്തോഷിച്ചുകൊണ്ട് ഇന്ന് രാത്രി കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ.
നല്ലവൻ എന്റെ സുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ സുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എന്നെയാൽ തീരാത്ത തന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എന്നെയാൽ തീരാത്ത തന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ.
ും പട്ടിണിയും പേരിടുന്നേ
ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ കൂട്ടി വരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ കർത്താവിടയാ കുമാറാകട്ടെ. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ നാം ആഗ്രഹിച്ചതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ, ക്രമീകരിച്ചതുപോലെ ബൈബിൾ ക്ലാസ് വളരെ അനുഗ്രഹകരമായി നടക്കുവാൻ കർത്താവിടയാക്കി. കർത്താവിന്റെ വലിയ ദാസനെയും കുടുംബത്തെയും കർത്താവ് നമ്മുടെ മധ്യ അയച്ചു. നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു നമ്മുടെ കർത്താവ് ആരാണെന്ന് ഒന്നുകൂടെ ഗ്രഹിക്കുവാൻ, ഒന്നുകൂടെ അറിയുവാൻ, നമ്മളുടെ ദൈവത്തിനുള്ളതായ ആശ്രയം നമുക്കൊന്നുകൂടെ പുതുക്കുവാൻ കർത്താവിടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു വന്ന് സംബന്ധിച്ചവർക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഐ പി സി അബനസറിന്റെ ആരാധന ദിവസമാണ്. കഴിഞ്ഞ ദിവസം അത് പ്രസ്താവിച്ചിരുന്നു. സാധാരണ നോർമലായിട്ടുള്ള ആരാധനയാണ് നടക്കേണ്ടതെന്നാൽ നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ അവസാന ദിവസമായി അങ്ങനെ ക്രമീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യയെ ശുശ്രൂഷിക്കും. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റ് ആരാധനയുടെ മറ്റ് യാതൊരു ശുശ്രൂഷകളും ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ആഴ്ചകളിൽ നമുക്ക് ഹല്ലേലൂയ ഇന്ന് നടക്കേണ്ടതായ ശുശ്രൂഷകളും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. നമ്മെ സ്നേഹിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അലയനിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യ ഓൾറെഡി കടന്നു വന്നു. ഇനിയും പ്രിയപ്പെട്ടവർ കടന്നു വരുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവരെ എത്രയും വേഗം കൂട്ടി വരുത്തേണ്ടതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവരെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നാം ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരാധന ഉയരണം. ഹല്ലേലൂയ. സ്തോത്രം. വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഒരാത്മാവിന്റെ പകർച്ച നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണല്ലോ. ദൈവത്തിന്റെ വചനമാണല്ലോ നമ്മളെ ഇത്രയും രൂപാന്തരപ്പെടും. നാം ഒക്കെ ആരായിരുന്നു? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന, ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്നവരായിരുന്നു നാം. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മളെ സ്നേഹിച്ച് ഹല്ലേലൂയ കാലാകാലങ്ങളിൽ നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ മക്കളും അവകാശികളും ആക്കി തീർത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ. രോഗികളായ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നമ്മളെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നമ്മുടെ നിരാശ മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറയ്ക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് കഴിയാത്ത ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. വചനമെന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ കർത്താവാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വിലയേറിയ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സഭയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം നാട്ടിൽ നിന്ന് കുടുംബമായി കടന്നു വന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 3 ദിവസങ്ങൾ അദ്ദേഹം ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും അദ്ദേഹം ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഞാൻ നേരത്തെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ ആരോഗ്യത്തോടെ കൊണ്ടുവരണം. ഇവിടെ ആയിരിക്കുമ്പോൾ യാതൊരു പ്രയാസ പ്രതികൂലങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. ഹല്ലേലൂയ. ശാരീരികമായ അല്പം ക്ലേശം ഉണ്ടായാൽ മതി, ശുശ്രൂഷ അത് അഫക്ട് ചെയ്യും. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകാതെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ശക്തമായിട്ട് കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ 1 മാസക്കാലം നമ്മുടെ സഭ ഹല്ലേലൂയ ചെയിൻ പ്രയർ ആയിട്ട് ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ച് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ഓർത്തും ഹല്ലേലൂയ നടക്കുവാൻ പോകുന്നതായ ബൈബിൾ ക്ലാസ്സിനെ ഒക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചു. ആമേൻ. ഏബനസർ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ കഴിവെല്ലാം എടുക്കല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ ഒന്നുകൂടെ ഉയർത്തുവാൻ. സ്തോത്രം. ദൈവപുത്രനായ ക്രിസ്തുവിനെ ഉയർത്തുവാൻ. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും അങ്കിലേക്ക് ആകർഷിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉയർത്തിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തി ദൈവത്തിന് സ്തോത്രം നമുക്കറിയാം. ഹല്ലേലൂയ. സുവിശേഷം സ്വാതന്ത്ര്യമില്ലാതെ ഹല്ലേലൂയ ഈ ദേശത്തെ കെട്ടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എരിഹോവിനെ കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ നിമിത്തം എരിഹോ പട്ടണത്തെ സ്തോത്രം മുദ്ര അടച്ച് ഹല്ലേലൂയ സൂക്ഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരും അകത്ത് വന്നതുമില്ല, ആരും പുറത്തു പോയതുമില്ല. അതുപോലെ ഹല്ലേലൂയ ശത്രു ഈ ദേശത്തെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ വേലികെട്ടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് നാം നിന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദേശത്തെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ കെട്ടുകൾ അഴിയുവാൻ, പിശാചിന്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുവല്ലോ. യോഹന്നാന്റെ ലേഖനത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. പിശാചിന്റെ കെട്ടുകളെ അഴിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഈ ദേശത്ത് വലിയ അത്ഭുതങ്ങൾ നടന്നേ മതിയാകുള്ളൂ. അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് ഹല്ലേലൂയ ശത്രു കെട്ടിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും അഴിഞ്ഞ് ഹല്ലേലൂയ ഈ ദേശത്ത് നിന്ന് ഒരു കൂട്ടം രക്ഷിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, ഇവിടുത്തെ ജാതികളിൽ നിന്ന് ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ കർത്താവിനെ അറിയുവാനും ഈ ദേശത്ത് സത്യാരാധന വെളിപ്പെടുവാനും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് തീർച്ചയായും നടക്കും. സ്തോത്രം. നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ പാസ്റ്റർ എബ്രഹാം തോമസ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ പോവുകയാണ്. നമുക്ക് ഒരു നിമിഷം കൂടി കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. 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 സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വചനവുമായിട്ട് എഴുന്നേൽക്കുവാൻ പോവുകയാണ്. കർത്താവേ, ഇന്ന് രാത്രിയിലും നിന്റെ ദാസനെ ശക്തമായിട്ട് ഉപയോഗിക്കുമാറാകണമേ. ക്രൂശിന്റെ മറവിൽ മറയ്ക്കുമാറാകണമേ. സ്തോത്രം. ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയം തുറക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കപ്പെട്ടിട്ട് കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് ഞങ്ങളുടെ കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. നിന്റെ ദാസനെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തി സഹായിക്കണമേ കർത്താവേ. ശക്തമായിട്ട് ശുശ്രൂഷിക്കുവാൻ, ആത്മനിറവിൽ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഭാരത്തോടോ ദുഃഖത്തോടോ നിരാശയോടോ കടന്നു വന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അവരുടെ നിരാശ മാറുവാൻ, ഹല്ലേലൂയ, നിത്യതയുടെ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായി അവർ മടങ്ങുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന നേരത്തെ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലം എല്ലാവരുടെയും ഹൃദയം തുറക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. ആരാധന ഉയർന്നുകൊണ്ടിരിക്കാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. അങ്ങയുടെ വിലയേറിയ ദാസനെയും കുടുംബത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. മാനവും മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായി ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ കർത്താവേ, അവർ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ സ്വീകരിക്കുവാൻ കർത്താവരെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര. ഞങ്ങളെല്ലാവരും നിത്യതയ്ക്കായി ഒരുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവേ, പ്രാർത്ഥിച്ച് അങ്ങയുടെ തിരുക്കരങ്ങളിൽ തരുന്നു. മാനവും മഹത്വവും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബി ഐരൂർ എബ്രഹാം തോമസ് നമ്മുടെ മധ്യത്തിൽ വചനം ശുശ്രൂഷിക്കും. 10 മണി വരെ ശുശ്രൂഷിപ്പാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസനെ ഒരിക്കൽ കൂടി മുൻപോട്ട് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്തുല്യനാമത്തിൽ ബഹുമാന്യ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഈ രാത്രിയിൽ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കുടുംബമായി കടന്നു വന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരമൊരുക്കിയത് ഞാൻ നന്ദിയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഈ സമയത്ത് ഓർക്കുകയും ഇവിടേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സണ്ണിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബം, കൂടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ അബുദാബിയിലുള്ള IPC സഭ, നിങ്ങളോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ശാമുവലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കുടുംബമായി താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ കർത്താവിൻ്റെ ദാസൻ ചെയ്തിരുന്നുവെങ്കിലും എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ ഇൻവൈറ്റ് ചെയ്തതനുസരിച്ച് കർത്താവിൻ്റെ ദാസൻ്റെ അനുവാദത്തോടെ അവിടെ പോയി ഈ ദിവസങ്ങളിൽ താമസിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഡോക്ടർ ജോർജിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വന്ദനം ചെയ്യുകയും വിശേഷാൽ കർത്തൃനാമത്തിൽ എൻ്റെ നന്ദിയെ നിങ്ങൾക്കും ഞാൻ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമെന്ന വളരെ വിലപ്പെട്ട ആഴമുള്ള ഒരു സബ്ജക്റ്റ് യോഹന്നാൻ്റെ സുവിശേഷം ആധാരമാക്കി നമ്മൾക്കൊരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മൾ അധികം മുന്നോട്ടു പോയില്ല എങ്കിലും ഫൗണ്ടേഷനിലായി ചില കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. ഇന്നും കുറേ കാര്യങ്ങളോട് പറയാം, അതുകൊണ്ടും ഒരു എക്സോസ്റ്റീവ് സ്റ്റഡി ആകുന്നില്ല എങ്കിലും ഇവിടെ ദൈവവചനം സ്നേഹിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരുണ്ട്, നിങ്ങൾ വ്യക്തിപരമായി ഈ വിഷയം ധ്യാനിക്കുവാനായി എടുക്കണം. നിങ്ങൾ ഈ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. ഇതുപോലെ ഞാൻ ശുശ്രൂഷിക്കുന്ന ന്യൂ ലൈഫ് എ ജി കുമ്പനാട്, അവിടെയുള്ള ദൈവമക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പലരും സജീവമായി ഈ ലൈവ് സ്ട്രീം കാണുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ പിശാചിന്റെ കോട്ടകളാണ് ഇടിയുന്നത്. ക്രിസ്തുവേശുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി നമ്മുടെ ഉള്ളിൽ ഒത്തിരി കോട്ടകളുണ്ട്. ദൈവവചനത്തിന് വിപരീതമായി നമ്മുടെ അകത്ത് സ്ഥാനം പിടിച്ച ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കണ്ടേക്കാം. ഈ വചനം നമ്മുടെ അകത്ത് ചെല്ലുമ്പോൾ സത്യവചനം മറ്റേതിനെ ഇടിച്ചു കളയും. അതാ ഏറ്റവും വലിയ കെട്ടുപൊട്ടുന്നത്. ഉള്ളിലാണ് ഈ ബന്ധനം, അത് ദൈവത്തിൻ്റെ വചനം നീക്കുകയാണ്. ഞാൻ വളരെ ശാന്തമായിട്ടാണ് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ സബ്ജക്റ്റ് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വേറെ ഒരു നിലയിൽ പറയുകയോ ശാന്തമായി പറയുകയോ എന്നതല്ല വിഷയം. വചനം പറയുക, ആ വചനം സ്വീകരിക്കുമ്പോൾ വചനത്തിൻ്റെ ക്രിയ നമ്മുടെ ഉള്ളത്തിൽ വെളിപ്പെടും. ആ സത്യത്തിനൊന്ന് ഏൽപ്പിക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഇന്ന് രാത്രിയിലും അങ്ങനെ നമ്മൾ മനസ്സ് വയ്ക്കണം. വലിയ വിടുതലോടുകൂടെ പോകുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ ചെയ്യും. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അത്യാവശ്യം മറ്റ് ചില ഇടങ്ങളിൽ വാക്യങ്ങൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി നമ്മുടെ ടെക്സ്റ്റ് ഗോസ്പൽ ഓഫ് ജോൺ ആയിരുന്നു. അതിൽ അധികം സമയം 2 ദിവസത്തോളം അതിൻ്റെ മുഖവര ഭാഗത്താണ് നിന്നത്. 1:1-18 വാക്യങ്ങളിലാണ് നമ്മൾ നിന്നത്. മിക്കപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. കംപ്ലീറ്റ് ഗോസ്പൽ ആ 18 verses അടങ്ങിയിട്ടുണ്ട്. ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നു, പിതാവിനെ വെളിപ്പെടുത്തി. ആ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ക്ലൈമാക്സ് ആണ് കാൽവറി ക്രൂശിൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന ഡെമോൺസ്ട്രേഷൻ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ഐഹിക ജീവിതം മുഴുവനും പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു. അവിടുത്തെ വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അവിടുത്തെ അത്ഭുതങ്ങളിലൂടെ എല്ലാം ജീസസ് പിതാവിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പം ഇതാണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് ഇന്നല്ല നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5 16 ഉള്ള വാക്യങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ 1-9 വാക്യങ്ങൾ മുഖവരയിൽ ഞാനൊന്ന് പറഞ്ഞു പോയി. 38 ബെതസ്ത കുളക്കരയിൽ ഒരു രോഗി കിടക്കുന്നുണ്ട്. അപ്പം 38 അദ്ദേഹം കിടക്കുന്നു എന്ന് അർത്ഥമില്ല കേട്ടോ. എത്ര നാളായി കിടക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ആള് 38 രോഗിയാണ്. ആ വ്യക്തിയെയാണ് യേശു സൗഖ്യമാക്കുന്നത്. സൗഖ്യമാക്കി കഴിഞ്ഞപ്പോഴാണ് വലിയ പ്രശ്നം അവിടെ ഉണ്ടായി. യഹൂദ മത നേതൃത്വം വിഷയത്തിൽ ഇടപെടാൻ കാരണം യേശു ശബത്തിനെ ലംഘിക്കുന്നു എന്നൊരാരോപണം യേശുവിനെതിരെ ഉന്നയിച്ചു. അപ്പൊ അതിന് കർത്താവ് ഒരു മറുപടി പറഞ്ഞു. പിതാവാം ദൈവം ശബത്തിൽ വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്യാതിരുന്നാൽ ഭൂമിയൊക്കെ കൊളാപ്സ് ആയിപ്പോവും, യൂണിവേഴ്സ് മുഴുവൻ കൊളാപ്സ് ആയിപ്പോവും. അപ്പൊ പിതാവിന് ആ ശബത്ത് നിയമത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഹി ഈസ് ബിയോണ്ട് ദാറ്റ്. എൻ്റെ പിതാവ് വർക്ക് ചെയ്യുന്നു, ഞാനും വർക്ക് ചെയ്യുന്നു. ഓ, ഇത് കേട്ടപ്പോൾ 18 അവർ ശക്തമായി പ്രതികരിച്ചു. ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ലെന്ന് അവർ എഴുതിയിരിക്കുന്നത്, ദൈവത്തോട് താൻ സമനായി ഈക്വലായി സംസാരിച്ചു. അത് അവരുടെ ദൃഷ്ടിയിൽ വെളിപ്പാടില്ലാത്ത യഹൂദനെ സംബന്ധിച്ചോളം ഒരു വ്യക്തി നിന്ന്, മനുഷ്യവേഷത്തിൽ ഒരു വ്യക്തി നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദാറ്റ്സ് ബ്ലാസ്ഫെമി, ദൈവദൂഷണമാണത്. അതുകൊണ്ട് കർത്താവിനെ അവർ കൊല്ലുവാനായി ഭാവിച്ചു എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരീ കൊല്ലുന്നു, കൊല്ലുവാൻ തുടങ്ങുന്നു, അല്ലെ കല്ലെടുത്തെറിയാൻ തുടങ്ങുന്നു ഒക്കെ പറയുന്ന അവർക്ക് ദൈവത്തോടുള്ള തീഷ്ണ ദൈവത്വമാണ്. അവരുടെ ദൃഷ്ടിയിൽ ജീസസ് ആ പറഞ്ഞത് ബ്ലാസ്ഫീമിയാണ്. നമുക്കറിയാം ജീസസ് പറഞ്ഞത് സത്യമായ കാര്യം, ബിക്കോസ് ജീസസ് ഈസ് ഗോഡ്. ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ നമ്മൾ ചിന്തിച്ചു വന്നത് അങ്ങനെയാണ്. ദൈവം ത്രിയേകനാണ്, കർത്താവായ യേശു ക്രിസ്തു ത്രിത്വത്തിൽ രണ്ടാമനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം ചിന്തിച്ച് നമ്മുടെ ഉള്ളത്തിൽ അത് സെറ്റായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഈ ജോൺസ് ഗോസ്പലിൽ എന്ത് കാര്യം നമ്മൾ കണ്ടാലും ആ മുഖവരയിൽ പറയുന്ന കാര്യം ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് പോലും വ്യാഖ്യാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മിസ്റ്റേക്ക് വരികയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നിട്ട് കർത്താവ് 17-ാം വാക്യത്തിൽ പറഞ്ഞതാണ്, 18-ൽ അവരങ്ങനെ പ്രതികരിച്ചത്. അവർക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടായതെങ്കിൽ, ഞാൻ ഇന്നലെ ഓർമ്മിച്ചതാണ്, കർത്താവ് അതിനെ തിരുത്തായിരുന്നു. ഈ സൗകര്യങ്ങളെ നിങ്ങളത് തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തേണ്ടതിന് പകരം 17-ാം വാക്യത്തെ പിന്നെയും ശക്തീകരിക്കുന്ന, പിൻതാങ്ങുന്ന വാക്കുകളാണ് 19 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ 19 മുതൽ 30 വരെയുള്ള വാക്യമാണ് കർത്താവ് സ്വന്തമായിട്ട് ടെസ്റ്റിമണി പറയുകയാണ്. ഏതൊക്കെ ഏരിയകളിലാണ് പിതാവുമായിട്ടുള്ള ഈക്വൽ ഇൻ ഹിസ് വർക്ക്സ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ന്യായം വിധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ അല്പമായി, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടതാണ്. സൂചനകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ കർത്താവ് പ്രൂവ് ചെയ്യാണ്, കർത്താവ് ബാക്ക് ഓഫ് ചെയ്യല്ല, പ്രൂവ് ചെയ്യാണ്, വാട്ട് ഐ ടോൾഡ് യു ഈസ് ദ റൈറ്റ് തിങ്. ദൈവത്തോട് സമനായി ഈക്വലായി കർത്താവ് സംസാരിക്കുകയാണ്. അതിനുശേഷം 31 മുതലുള്ള വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ടെസ്റ്റിമണി, പിതാവിന്റെ ടെസ്റ്റിമണി, പിതാവിന്റെ ടെസ്റ്റിമണി, ഈവൻ സ്ക്രിപ്ചേഴ്സ്, ഈ ബൈബിൾ മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ വചനം ടെസ്റ്റിഫൈ ചെയ്യുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അവിടെ വിശേഷാൽ അത് പഴയ നിയമത്തെ കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു വന്നത്. എന്നാൽ അതിനോട് ചേർന്ന് ഒരു വാക്യാംശം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തൊടുവാൻ എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. 5-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ 19-ാം വാക്യം മുതൽ വായിച്ചു വന്ന് കർത്താവിൻ്റെ ടെസ്റ്റിമണി, 17-ാം വാക്യത്തെ കർത്താവ് ബാക്ക് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റിമണി ഇങ്ങനെ വായിച്ചു വരുമ്പോഴേ 22-ാം വാക്യം, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ, ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പം എന്തിനാ ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ടതിനാണ് അങ്ങനെ ചെയ്തത് എന്നെഴുതിയിട്ട് 23-ാം വാക്യം, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അപ്പം ഈ രണ്ട് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിനെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്, അതുപോലെ പുത്രനെയും. ഇറ്റ്സ് എ വെരി ക്ലിയർ. അതിനെ കൂടുതൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, അത്ര പ്ലെയിനായിട്ട് കിടക്കുക. അപ്പൊ എന്റെ ചോദ്യം, എങ്ങനെയാ പിതാവിനെ ബഹുമാനിക്കുന്നത്? അങ്ങനാണല്ലോ പുത്രനെയും. ഓണർ എന്ന വാക്കാണ് മലയാളത്തിൽ ബഹുമാനിക്കുക എന്ന വാക്കാണ്. ഇപ്പൊ ഞാന് കഴിവുള്ളിടത്തോളം എൻ്റെ വൊക്കാബുലറി, ഞാൻ ഒരു ദിവസം പറഞ്ഞു, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കുകളാണ് വൊക്കാബുലറി ഞാൻ എനിക്കുള്ളത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന ഇതാ, അല്ലാതെ വലിയതായിട്ട് ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇത് നമുക്ക് അങ്ങനെ ചിന്തിക്കുക, ഈ ബഹുമാനിക്കുക, ഓണർ ചെയ്യുക, അതൊന്നും മനസ്സിലാകാതെ എങ്ങനെയാ പിതാവിന് കൊടുക്കുന്നുള്ള ബഹുമാനം പുത്രനും കൊടുക്കണമെന്ന് ഈ പറയുന്നത്? നിങ്ങളുടെ ചിന്തയിൽ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ചിന്തകൾ വരുന്നുണ്ടായിരിക്കും, നല്ല കാരണം. ഇപ്പൊ എല്ലാവർക്കും കൂടെ അതിന്റെ മറുപടി ഒന്നും പറയാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ മനസ്സിലെ മൈൻഡിനെ ഒന്ന് എക്സസൈസ് ചെയ്യും. ഹൗ ഡു വി ഓണർ ദ ഫാദർ? അതുപോലെയാണ് ജീസസിനെയും ഓണർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതായി 23, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും. ഇറ്റ്സ് വെരി ക്ലിയർ. ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം. യെശയ്യാ പ്രവചനം, അത് കഴിഞ്ഞ ദിവസം വചനം വായിച്ചു തന്ന പ്രിയ സഹോദരൻ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ഐസയ്യാ 29:29 അധ്യായം, അതിന്റെ 13 വചനം.
ഈ ജനം അടുത്തു വന്ന് വായുകൊണ്ടും മധുരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷകൽപ്പന അത്രേ.
നിങ്ങള് ഇവിടെ ഭക്തി എന്നുള്ള മലയാളത്തിൽ ഇരിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. Wherefore the Lord said, for as much as this people draw near to me with their mouth and with their lips do honor me, but have removed their heart far from me, and their fear toward me is taught by the precept of men. അടുത്ത വാക്യങ്ങളൊന്ന് കാണിച്ചാട്ടെ. Therefore behold, I will proceed to do a marvelous work among this people, even a marvelous work and a wonder. For the wisdom of the wise men shall perish, and the understanding of the prudent men shall be hid. ഈ ബഹുമാനിക്കുക, ഭക്തി എന്ന വാക്ക് ഇവിടെ ഈ ട്രാൻസ്ലേഷനിൽ ഫിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ലളിത ട്രാൻസ്ലേഷനിൽ അവിടെ എഴുതിയിരിക്കുന്നത് വർഷിപ്പ് എന്ന. എങ്ങനെയാ അപ്പോ ഓണർ ചെയ്യുന്നത്? ഭക്തി കാണിക്കുക. ഭക്തി എന്ന വാക്ക് ലളിതമായിട്ട് ആരാധിക്കുക. പിതാവിനെ ആരാധിക്കുന്ന പോലെ ആരെ ആരാധിക്കണം? ബൈബിളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഫുൾ ബൈബിളിൽ നിന്നുകൊണ്ട് അതൊന്ന് ചിന്തിച്ചാലേ, കേവലം ഒരു സൃഷ്ടിയെ ആരാധിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ബൈബിളിൽ നിരക്കാത്തതാണ്. അത് ദൈവദൂഷണമാണ്. ജീസസിന് ആ ബഹുമാനം, പിതാവിന് കൊടുക്കുന്ന ബഹുമാനം, അപ്പൊ ഞാൻ വ്യാഖ്യാനിച്ചാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഞാനൊരു NIV ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത്, ഓണറിങ് ഒൺലി വിത്ത് ലിപ്സ്, their worship of me is based on human rules. Worship of me. അപ്പൊ ഓണറിങ് ഇൻക്ലൂഡ്സ് വർഷിപ്പ്. അത് മാത്രമല്ല, വർഷിപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ്. പിതാവാം ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ പുത്രനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവനെ ഓർഡർ ചെയ്യുക, ബഹുമാനിക്കുകയാണ്. അത് ആ ലാംഗ്വേജ്, അത് കേവലം ഒരു സൃഷ്ടിക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല, സൃഷ്ടിതാവിനെ ഉപയോഗിക്കാൻ ഒക്കെ ഉള്ളൂ. ദൈവത്തിന് ഉപയോഗിക്കുന്ന ഭാഷയാണത്. ആട്ടെ, യേശുവിനെ ആരാധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങളുടെ മൈൻഡ് ഒന്ന് എക്സസൈസ് ചെയ്ത് യേശുവിനെ ആരാധിച്ച ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ആദ്യം മുതൽ തന്നെ നോക്കുന്നേ, 2:11, വൈസ് മെൻ വന്ന് വീണ് അവരെ അല്ല അവനെ നമസ്കരിച്ചു. They worshipped him. സ്തോത്രം. ഇതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 2:13-14, മാലാക്കന്മാരുടെ ഒരു വലിയ സംഘം കർത്താവിന്റെ ജനനത്തിങ്കൽ, ഒരു വലിയ ഭയങ്കര കൊയറാണ് നമ്മൾ കാണുന്നത്. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 14:33, കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനെ ആരാധിക്കുന്നു. യഹൂദന്മാരാണ് ശിഷ്യന്മാര്, മോണോതീസ്റ്റുകളാണ്, ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ശിഷ്യന്മാരെ, പ്രമാണം അറിയാമെന്നവരാണ് ശിഷ്യന്മാരെ.
അവരാരെയാണ് ആരാധിക്കുന്നത്? ഇപ്പോൾ ജീസസ്. പിതാവിന് കൊടുക്കുന്ന ബഹുമാനം പുത്രനും കൊടുക്കണമെന്ന തിരുവെഴുത്ത് പറയുന്നത്. ആരും കടന്നു വന്ന ദുരുപദേശം പറഞ്ഞ് നമ്മുടെ വിരുദ് തെറ്റിക്കരുത്, നമ്മുടെ ഉള്ള് മാറ്റിക്കളയരുത്. കർത്താവായ യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അത് എത്രയും വരെയാ? പിതാവിനെ ഓണർ ചെയ്യുന്നത് പോലെ പുത്രനെയും ഓണർ ചെയ്യുക. സ്തോത്രം. വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ ബന്ധിക്കാൻ നമ്മൾ അനുവദിക്കരുത്. വലിയ ഗ്രീക്കും ഹീബ്രുവും ഒന്നും വേണ്ട, വേദവസ്തു സിമ്പിളായിട്ട് കിടക്കുക. ഗ്രീക്കും ഹീബ്രുവും ഒക്കെ ഉള്ളത് നല്ലതാ, നല്ല നിലയിൽ വിനിയോഗിച്ചാൽ. അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ഭയങ്കരമായ കാര്യങ്ങളൊക്കെ തെളിയിക്കാനൊന്നും പോകുമ്പോൾ വേദപുസ്തകത്തിൽ കിടക്കുന്ന കാര്യം വിശ്വസിക്കണം. നോ, എന്റെ ഹൃദയം ഞാൻ അതിന് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ കർത്താവിനെ ആരാധിക്കും, കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു. വചനത്തിൽ കിടക്കുന്ന കാര്യമാണ് ഇത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു കാര്യം പറഞ്ഞു, വചനപ്രകാരം പോയ ഉണ്ടല്ലോ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഈ യോഹന്നാനിൽ തന്നെ ഒരു ആരാധന, 9-ാം അധ്യായത്തിന്റെ 38-ാം വചനത്തിൽ അന്ധനായ ഒരു മനുഷ്യന് ഹീലിംഗ് ഉണ്ടായി. ആ മനുഷ്യന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് കിട്ടിയപ്പോൾ കർത്താവിനെ ആരാധിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതുപോലെ തന്നെ മത്തായി 28:17 കർത്താവിന്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ആരാധിക്കുന്നു. ലൂക്കോസ് 24:52 അവിടെ പിന്നെയും ശിഷ്യന്മാർ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 5:13 നമുക്ക് ഒന്നും നോക്കാം. വെളിപ്പാട് 5:13 അപ്പൊ ഇതെല്ലാം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആ വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം വായിക്കുന്നതിന് മുമ്പ് മത്തായി 4:10 ജീസസ് തന്നെ എന്താണ് പറഞ്ഞത്? പ്രത്യേകിച്ച് ആ വിൽഡർനെസ് ടെംപ്റ്റേഷനിൽ ജീസസ് തന്നെ പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ. സ്തോത്രം. ബൈബിളിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും, മറ്റാർക്കും ആരാധന കൊടുക്കല്ലുള്ളൂ, ഇറ്റ് ഗോഡ്. ജീസസ് ഈസ് ഗോഡ്. വെളിപ്പാട് പുസ്തകം നോക്കിയേ 5:13 സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിൽ ഉള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഓൾ ക്രിയേഷൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നമ്മുടെ ഈ വേദപുസ്തകത്തിലുണ്ട്. അപ്പോഴേ യേശുക്രിസ്തു ദൈവമല്ലെന്നൊന്നും പറയുന്ന ഒരാള് ഒരു നിലയിലും അക്സെപ്റ്റ് ചെയ്യാനൊക്കത്തില്ല. ദി ഹോൾ ബൈബിൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും അല്ലാത്ത ഒരാളിനെ കുറിച്ചാണ് 5:23 പുത്രനെ ബഹുമാനിക്കാത്തവൻ എന്ന് പറഞ്ഞ പിതാവിനെ പോലെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. യഹൂദന്മാരെ, നിങ്ങൾ ഈ എറിയാനും കൊല്ലാനും ഒക്കെ നോക്കുന്നത് നിങ്ങളുടെ ആവേശമാ. എന്താ നിങ്ങളുടെ ആവേശം? ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവദൂഷണമാ പറയുന്നതെന്നും പറഞ്ഞ് നിങ്ങൾ കൊല്ലാൻ നോക്കുക. യേശു പറയാണ്, അതുപോലുള്ള ബഹുമാനം പുത്രന് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല. അവ ഈ ആവേശം കാണിച്ച ഓരോ കാര്യങ്ങളൊക്കെ തെളിയിക്കാനൊക്കെ വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, They are not honoring the Father. They are not honoring the Father. അത് വളരെ സീരിയസ് ആണ് എന്റെ പ്രിയമുള്ളവരെ, വളരെ സീരിയസ് ആണ്. നമ്മൾ ഏത് സൈഡിലാണ് എന്നുള്ളത് നാം തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വിശ്വസിക്കുന്നവരാണ്, കർത്താവിനെ ഹൃദയപൂർവ്വം ആരാധിക്കുന്നവരാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഥവാ ആരെങ്കിലും ഒറ്റപ്പെട്ട ഒരാളോ രണ്ടുപേരോ ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ ഇരിക്കുന്നെങ്കിൽ സ്നേഹത്തോടെ ഞാൻ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. യേശു ആരാധനയ്ക്ക് യോഗ്യൻ. He's worthy of all worship. ദൈവത്തിന്റെ വചനം അത് ശക്തിയോടെ അത് പറയുന്നു. നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാം. പത്രോസിനെ പോലെയുള്ള ഒരാൾ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്ന് കൊർന്നേലിയോസ് അതിരുവിട്ടുള്ള ബഹുമാന പ്രകടനങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോ വിലക്കിയ കാര്യം ഓർമ്മയിലുണ്ടോ? സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10:25-26 വാക്യം. അതിനുശേഷം വെളിപ്പാട് പുസ്തകം 19:10-22:8-9 ഈവൻ മാലാഖമാര് റിഫ്യൂസ് ചെയ്ത് വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു വാക്യം കൂടെ നോക്കിക്കേ, വെളിപ്പാട് പുസ്തകം 22:3-5 വാക്യം. വെളിപ്പാട് പുസ്തകം 22:3-5 വാക്യം.
യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും.
അത് കേട്ടോ, ദൈവത്തിന്റെയും
കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും.
സിംഹാസനങ്ങളല്ല, സിംഹാസനം
അതിൽ ഇരിക്കും.
പിന്നെ
അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും.
ഹോ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പിതാവിന് കൊടുക്കേണ്ട ബഹുമാനം പുത്രനും കൊടുക്കണം. അടുത്തത്,
അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിൽ ഇരിക്കും, ഇനി രാത്രി ഉണ്ടാകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും.
ഈ വാക്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വരുമ്പോൾ ഹൃദയം തുളുമ്പി വാ തുറന്ന് സ്തോത്രം 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 കർത്താവേ, ജ്ഞാനികൾക്ക് മറച്ചു വെച്ചത് എളിയവരായ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. പലരും അവിടുത്തെ ദൈവത്വം ആക്ഷേപിച്ച് നടക്കുമ്പോൾ എളിയവരായ ഞങ്ങൾക്കാ മഹത്വം കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണിനെ പരിശുദ്ധാത്മാവ് തുറന്നല്ലോ എന്നോർത്ത് വായ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തോണം. ഹീസ് വർദി ഓഫ് ഓൾ വർഷിപ്പ്. He's worthy of all worship. ഇനി ആ അഞ്ചാം അധ്യായത്തിന്റെ ഈ 22-23 വാക്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് പിതാവിനെ ബഹുമാനിക്കുന്നത്? ഓക്കെ, നമ്മൾ പറയും വർഷിപ്പിൽ വി കൻ ഓണർ. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്ക് വേറെ ഒരു ടെക്സ്റ്റിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കില്ലേ? കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? അങ്ങനെ എവിടെയെങ്കിലും രേഖയുണ്ടോ ബൈബിളില്? നോക്കി 2-3 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 7:59-60 വാക്യം. വിഷയം അറിയാം, നമുക്ക് എടുക്കണമൊന്നുമില്ല. സ്തെഫാനോസിനെ എറിഞ്ഞ് സ്തെഫാനോസ് ആണല്ലോ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി. താൻ ആ മരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്തത്? ഒരു വലിയ വെളിപ്പാട് കാണുകയാണ്. കർത്താവിനോട് താൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെ വലത്തു ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വലിയ കാഴ്ച കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:13-14 വാക്യം. അത് പിന്നീട് ചിലപ്പോ ഒന്ന് വായിക്കേണ്ടി വരും, എങ്കിലും അത് മാത്രം ഒന്ന് വായിച്ചു. John 14:13-14
നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും.
അവ കേട്ടോ, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുക, ഞാൻ ചെയ്തു തരാം. അടുത്തോടെ,
നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും.
നിങ്ങൾ എന്നോട് പറയണം, ഞാൻ ചെയ്തു തരാം. യു ഓണർ ദ ലോർഡ് ബൈ പ്രേയിങ് ടു ഹിം. ഒന്ന് യോഹന്നാന്റെ ലേഖനം നോക്കി, അഞ്ചാം അധ്യായം. ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടാണ് ഇത്രയും വാക്യങ്ങൾ പോകുന്നു, ഒരുപാട് വാക്യങ്ങളും നമ്മളെല്ലാം അങ്ങ് വായിക്കാതെ, എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ. അഞ്ചാം അധ്യായം, ഒന്ന് യോഹന്നാൻ 5:13-15 വരെയുള്ള വാക്യം. ഒന്ന് യോഹന്നാൻ, ആ
ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ.
അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് എന്തിനാ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകാൻ. ഇവിടെ എന്താ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അതാണ് രണ്ടിന്റെ കീ വേർഡ്സ് ആണ്. ആ തേർഡ് വായിക്കാം.
അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു.
ജീസസിനെ കുറിച്ച് പറയാം. അടുത്തത്,
നാം എന്തു അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നു എങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു.
കേട്ടോ, ഇന്ന് ഈ വചനപ്രകാരം ഉറപ്പ് വേണം, എന്റെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി ഉണ്ട്. എന്റെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി ഉണ്ട്. ഞാൻ ചുമ്മാ ആരോടേലും അല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിച്ചത്. യേശുവിനോടാ ഞാൻ പ്രാർത്ഥിച്ചത്. അവിടുന്ന് തീർച്ചയായിട്ടും മറുപടി തരും. അവിടുന്ന് കേവലം മനുഷ്യനല്ല, ജീസസ് ഈസ് ഗോഡ്. പിതാവിന് കൊടുക്കേണ്ട ബഹുമാനം പുത്രനും കൊടുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആരാധനയിലൂടെ മഹത്വം കരയേറ്റുക, പ്രാർത്ഥനയിലൂടെ ഓണർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ വരണം, ഏതൊക്കെ കാര്യമാണ് പിതാവിനെ നിങ്ങൾ ഓണർ ചെയ്യുന്നത്. ഓണർ ദ ലോർഡ് ജീസസ്. ദൈവത്തിന്റെ വചനം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ടെക്സ്റ്റ് വീട്ടിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പോവുക. കാരണം ഇന്നിപ്പം 10 മണിയാകുമ്പോൾ നിർത്തണേ. ഇനി നമുക്കൊരു 45-50 മിനിറ്റേ ഉള്ളൂ. ജോൺസ് ഗോസ്പലിൽ നിങ്ങൾ പഠിച്ചാലേ ഒരു പ്രത്യേക ഉദ്ധരണി നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജോൺസ് ഗോസ്പലിൽ അത് വളരെ അർത്ഥമുള്ളതും ആഴമുള്ളതുമാണ്. അപ്പൊ ആ ഉദ്ധരണി ഒന്ന് മനസ്സിലാക്കാൻ യോഹന്നാൻ 8 വരിക. കാരണം അവിടെ റിപ്പീറ്റഡ് ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്. 24 28 58 ഓക്കെ, അതവിടെ നിൽക്കട്ടെ. വേറെ ഒന്ന് രണ്ട് റെഫറൻസ് കൂടെ പറയാം. 13:19 18 5-6 വാക്യങ്ങളിലും ഉണ്ട്. 18 പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ഇനി ഇത് എല്ലാം വായിക്കാതെ നമുക്ക് കുറച്ചുകൂടെ പോർഷൻസ് ഒന്ന് നോക്കേണ്ടത് കൊണ്ട് എല്ലാം വായിക്കാം. നിങ്ങളത് ഏതായാലും റെഫറൻസുകൾ എഴുതിയെടുത്തല്ലോ. 58 വാക്യം മാത്രം നമുക്ക് ഒന്ന് നോക്കാം. 58 വാക്യം 58-59 വായിച്ചോളൂ. വായിക്കാം. ഇത് ഒന്നും പെട്ടെന്ന് മാറ്റിയാലേ നമുക്ക്. ജോൺ 8:58-59 ആ തർജ്ജമകൾ നിങ്ങൾ നോക്കണം, അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഈ പലപ്പോഴും ആളുകൾ പറയുന്നത് യേശു പറഞ്ഞിട്ടുണ്ടോ യേശു ദൈവമാണെന്ന്, പിന്നെ എത്രയോടത് പറഞ്ഞിട്ടുണ്ട്? അതിലൊന്നാണ് നമ്മൾ ജോൺ 5:17 കണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുക, ജീസസ് സെഡ് അൺടു ദം, വെറിലി വെറിലി ഐ സേ അൺടു യു, ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം. അതിനെന്താ ഏബ്രഹാം നോക്കുന്നത്? ഞാനുണ്ട്. അവർ പക്ഷെ കല്ലെടുത്തു. നമുക്ക് മനസ്സിലാകുന്നില്ല, യഹൂദന് ഭാഷ മനസ്സിലായി. അവിടെ നമ്മുടെ ചിന്ത നമുക്ക് നിർത്തണം. ജോൺസ് ഗോസ്പലിലാണ് ഈ ഇഗോ എമി എന്നുള്ള ഈ ഐ ആം എന്നുള്ള പ്രയോഗം ഡിവിനിറ്റിയെ സൂചിപ്പിക്കുന്നതായിട്ട് വരുന്നത്. അത് പിന്നെയും ഞാൻ ആവർത്തിക്കാം. ഇറ്റ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ജോൺ. എന്താണ് കർത്താവ് ഇവിടെ പറയുന്നത്? വാസ്തവത്തിൽ ഇത് ഈ 8 മുഴുവനും ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്, എങ്കിലേ നമുക്കതങ്ങോട്ട് മനസ്സിലാകുകയുള്ളൂ. പക്ഷെ ഞാൻ അതങ്ങ് പറഞ്ഞു പോകാം, അങ്ങ് പറഞ്ഞു പോകാം. 8 ആദ്യത്തെ 11 പാപിനിയായ സ്ത്രീക്ക് കർത്താവ് ക്ഷമ കൊടുക്കുകയാണ്. അത് നിങ്ങൾ കേട്ടോ, എന്താ ഞാൻ പറഞ്ഞത്? ക്ഷമിച്ചെന്ന്. ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യനെ ആർക്ക് ക്ഷമിക്കാൻ ഒക്കും? പാപങ്ങൾ ക്ഷമിക്കാൻ ഒറ്റയാൾക്ക് കഴിയത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് കർത്താവ് ഭൂമിയിൽ എക്സസൈസ് ചെയ്തത്. പലയിടങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ജീസസ് ഫോർഗീവ് സിൻസ്. ഓക്കെ, 12 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ഒരു ഡിസ്കോഴ്സാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നുള്ള ആ ഒരു ഡിസ്കോഴ്സ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 21 വാക്യം മുതൽ നമ്മൾ അത് കാണുമ്പോൾ, 21 വാക്യം മുതൽ പിന്നെ നമ്മൾ കാണുന്ന ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൽ ആവർത്തിച്ച് ഇതേ ഐ ആം എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഇതൊരു നല്ല തർജ്ജമയാണ്. കാരണം പലയിടത്തും ഐ ആം ഹീ എന്ന് എഴുതിയിട്ടുണ്ട്. ഒറിജിനൽ ഭാഷയിൽ ആ ഐ ആമിന് ശേഷമുള്ള ഹീ ഇല്ല, ഐ ആം എന്ന് മാത്രമേ ഉള്ളൂ. അത് എഴുത്തുകാരെ പിന്നെ ഹീ ആഡ് ചെയ്യുന്നതാണ് ആ എഴുത്ത് ഭാഷ വരാൻ വേണ്ടി. പക്ഷെ ഈ തർജ്ജമയിൽ അത് ആ കറക്റ്റ് അതുപോലെ ഐ ആം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 8-ാം അധ്യായത്തിന്റെ 21 മുതൽ പാരമ്പര്യ യഹൂദനോട് അവരുടെ പള്ളി കയറിയാണ് യേശു പറയുന്നത്. അവരോട് പറയുന്ന വാക്കുകൾ അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ആദ്യം ആ 24 വാക്യം ഒന്ന് വായിക്കാമോ?
ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു.
ആ
ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു.
ഞാൻ അങ്ങനെയുള്ളവനെന്ന് ഇവിടെ അവർ ഹീ ചേർത്തിട്ടുണ്ട്. ബിലീവ് നോട്ട് ദാറ്റ് ഐ ആം എന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നർത്ഥം. എല്ലാ മതപരമായ ചടങ്ങ് നോക്കിയാലും എന്തൊക്കെ ആരാധന നടത്തിയാലും ജീസസിന്റെ ഡിവിനിറ്റി ഐ ആം എന്നുള്ളത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ദൈവത്തിന്റെ നാമമാണ് എടുക്കുന്നത്. പിന്നീട് എക്സ്പ്ലനേഷൻ വെക്കണ്ട, ഇപ്പോഴേ അങ്ങ് പറയാം. പുറപ്പാട് ദിവസം 3-ാം അധ്യായം 14 മോശ ചോദിച്ചു, ദൈവമേ അവിടുത്തെ നാമം എന്താ? ഐ ആം ഹു ഐ ആം. മനുഷ്യവേഷത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ അതേ നാമം എടുത്തുകൊണ്ട് പറയുകയാണ്, ഐ ആം. അത് വിശ്വസിച്ചില്ലെങ്കിൽ യഹൂദന്മാരെ, പാരമ്പര്യത്തിൽ മുഴുകി നിൽക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. കണ്ടോ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം തള്ളിക്കളയുന്നത് അത് നിത്യതയെ ബാധിക്കുന്നതാണ്. സ്തോത്രം. 28-ാം വാക്യം എന്താണ്?
ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശം തന്നത് പോലെ ഇത് സംസാരിക്കുന്നു എന്നും പറയും.
28-ാം വാക്യം ഒന്ന് വെച്ചാട്ട്. Then Jesus said unto them, when you have lifted up the Son of Man, then shall you know that I am. അവിടെ I am he എന്ന് എഴുതിയിട്ടുണ്ട്. I am. ആ അർത്ഥത്തിലാണ് 58 നമ്മൾ വരുന്നത്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കും. ഈ ഒരു അധ്യായത്തിൽ ഇത്ര ഇടത്തത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി 58 പറയുന്നതിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ട്. 51-ാം വാക്യം നിങ്ങൾ നോക്കുക. 51-ാം വാക്യം.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്ന ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു.
എന്തൊരു വചനമാണത്? എന്റെ വചനം പ്രമാണിക്കാന്ന് പറഞ്ഞ അനുസരിക്കുന്നവൻ മരണം കാണതില്ല. ആളുകൾ വരുണ്ടോ? എന്തോ ഈ പറയുന്നേ? അവര് പറഞ്ഞു, നമ്മുടെ പിതാവായ അബ്രഹാം മരിച്ചല്ലോ, ഇവിടെ എത്രയോ വിശുദ്ധിയോട് ജീവിച്ച പ്രവാചകന്മാരുണ്ട്, അവർക്ക് മരിച്ചല്ലോ, എന്തോ ഈ പറയുന്നേ? എന്റെ വചനം അനുസരിച്ചാ മരിക്കത്തില്ലെന്ന്. അവർക്ക് പറ്റിപ്പോയത് യേശു പറഞ്ഞത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. 8-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ 8 തവണയെങ്കിലും മരണത്തെക്കുറിച്ച്, മരണം എന്ന വാക്ക് കാണാൻ കഴിയും. ആത്മീക മരണത്തെക്കുറിച്ചും ശാരീരിക മരണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ ശേഷമാണ് എന്റെ വചനം നിങ്ങൾ അനുസരിച്ചാൽ മരിക്കത്തില്ല. അവര് ലിറ്ററൽ സെൻസിൽ ഫിസിക്കൽ മരണമായി തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അവർ പ്രതികരിച്ചു. എന്താ അവർ പ്രതികരിക്കുന്നത്? 52-ാം വാക്യം.
യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി.
ഓ ഓട്ടോ എന്ന് പറഞ്ഞാ എന്താ ദുരുപദേശമാ ബ്രദറേ, അവരുടെ മനസ്സിരിക്കുന്നത് അബ്രഹാമിനെ പോലുള്ള ദൈവത്തിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവൊക്കെ മരിച്ചു. ഇപ്പൊ ഒരു യഹൂദ റബി പറയുകയാണ് അദ്ദേഹത്തിന്റെ വചനം അനുസരിച്ചാ മരിക്കത്തില്ലെന്ന്. തെറ്റിദ്ധാരണയാ ഉണ്ടായത്. എന്നിട്ട് പറയുന്ന വാക്ക് കണ്ടോ, ദൈവദൂഷണം. ആരെയായി വിളിക്കുന്നേ, ആരെയായി വിളിക്കുന്നേ? ഇതാ ഈ വെളിപ്പാടില്ലാതെ വന്നാലുള്ള പ്രശ്നം. എന്ത് കേറി പറഞ്ഞു വിളി. 59-ാം വാക്യം,
അപ്പോൾ അവൻ അവർ അവനെ എരിവാൻ കല്ലെടുത്തു.
സോറി ബ്രദർ 52-ാം വാക്യം,
യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എന്റെ വചനം പ്രമാണിക്കുന്നതിന് ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു.
അപ്പൊ അതാണ് അവരുടെ വിഷയം. അവരൊറ്റ വാക്കിലാണ് പിടിച്ച്. ഇതേ ഇതിന്റെ കോണ്ടക്സ് ഒത്തിരി ഉണ്ട്, ഞാനത് പറയാതിരിക്കുക. 21-ാം വാക്യം മുതൽ ഇങ്ങനെ പ്രസംഗവും പിന്നീട് ഒരു 31-ാം വാക്യം മുതൽ അന്യോന്യം ഡയലോഗും നടക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ചുപേര് കർത്താവിൽ വിശ്വസിച്ചു എന്നാണ് 29-30 വാക്യമൊക്കെ വായിക്കുമ്പോഴും എഴുതിയിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു 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 വന്ന 44-ാമത്തെ വാക്യത്തിൽ ഈ വിശ്വസിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ മക്കളാണെന്ന്. അവരുടെ പള്ളിയിൽ കയറി പറയണമെങ്കിൽ അതാ കൃപ. ട്രഡീഷണൽ ജ്യൂസ് ആണ്. എന്നിട്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വരുന്നത്. അപ്പൊ കർത്താവിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് കർത്താവിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, കർത്താവിനെതിരെ ദൂഷണം പറയുന്നത്. അവരുടെ വിഷയം ഇതാ, അവർക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും ഭക്തിയോടെ ജീവിച്ചവരെല്ലാം മരിച്ചില്ലേ. അവർ ഫിസിക്കൽ ഡെത്ത് ആണ് അവർ ചിന്തിച്ചത്. എന്നാൽ അടുത്ത വാക്യം 53-55 വരെയുള്ള വാക്യം വേഗത്തിൽ അന്ന് വായിച്ചു.
ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരാക്കുന്നു എന്ന് ചോദിച്ചത്.
ഇതെല്ലാം ഉണ്ടോ, നീ ആരാ എന്നൊക്കെ നമ്മുടെ നമ്മളതൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ അബ്യൂസീവ് ലാംഗ്വേജാ. ഹു ഡു യു തിങ്ക് യു ആർ ചോദിക്കത്തില്ലയോ? ഈ സെയിം നിലയിലാണ് ഈ വചനം അറിയാമെന്ന് പറയുന്ന പണ്ഡിതന്മാർ യേശുവിനോട് ചോദിക്കുന്നത്. ഇറ്റ്സ് ആൻ അബ്യൂസീവ് ലാംഗ്വേജ്. താഴോട്ട് വായിച്ചു പെട്ടെന്ന്.
ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു.
നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യം പറയാം, നമ്മളെ അങ്ങനെ ഒരു വാക്ക് ചെയ്ത് അബ്യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യം പറഞ്ഞേനെയല്ലേ. ജീസസ് ഔത്തെ കയറിയൊന്നും പിടിച്ചില്ല. ജീസസ് പറയാനുള്ള കാര്യം അല്ലാതെ പറയുക, ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോയി തന്നെത്താൻ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. ഓക്കെ,
അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല.
നിങ്ങൾക്ക് പിതാവിനെ അറിയത്തില്ല, പിന്നെ
ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ പോലെ ഭോഷ്ക് പറയുന്നവൻ ആകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ
56-ാം വാക്യം ഇപ്പൊ വായിക്കുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാം
എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചു മരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
അടുത്തത്,
യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സ് ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
മെസ്സിയാനിക് റെവലേഷൻ എത്ര ആഴത്തിൽ അബ്രഹാം ഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇസഹാക്കിനെ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ തനിക്ക് ഒരുപാട് കാര്യം ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ധാരണകൾ ഉണ്ടായി. ജീസസ് പറയുകയാണ്, Your father Abraham rejoiced to see my day. ഉടനെ അവർ അതും തെറ്റിദ്ധരിച്ചു. എന്താ അവര് പറയുന്നത്? 57-ാം വാക്യം,
യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല
എന്ന് പറഞ്ഞാ എന്താണെന്നറിയാമോ? റിട്ടയർ ചെയ്യാൻ പോലും പ്രായമായില്ലല്ലോ. 50 ഇയേഴ്സ് ഒക്കെ ആകുമ്പോ മിനിസ്ട്രി എന്നൊക്കെ റിട്ടയർ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത്രയും പോലും പ്രായമാകാത്ത നീ അബ്രഹാമിനെ കണ്ടോ? അബ്രഹാം റിജോയിസ് ചെയ്തോ? ആ അർത്ഥത്തിലാണ് 57-ാം. ഹൗ ദെൻ കുഡ് ജീസസ് ഹാവ് സീൻ അബ്രഹാം? നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ
യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു.
അമേസിംഗ് സ്റ്റേറ്റ്മെന്റ്. ബിഫോർ അബ്രഹാം വാസ് ഐ ആം. ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങി ആ ഡയലോഗിൽ പറയുകയാണ്, നിനക്ക് 50 വയസ്സായില്ലല്ലോ എന്ന് പറഞ്ഞ കുഞ്ഞ അതൊന്നും അല്ല. അബ്രഹാമിനൊക്കെ മുൻപ് തന്നെ I am, this is eternal God speaking. ഇത് അവർക്ക് മനസ്സിലായി. അവരെന്താ ചെയ്തത്? 59-ാം വാക്യം,
അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു.
അപ്പൊ നമ്മൾ ഇപ്പം ശരിയാ കല്ലെടുത്ത് അവർക്ക് മീൻസ് എന്തിനാ എന്നെ എറിയാൻ തുടങ്ങി? ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ഞാൻ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കല്ലെടുക്കുന്ന കഴിഞ്ഞത് അതൊരു വഴക്കൊന്നും ഉണ്ടാക്കട്ടെ, ഇത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ജീസസ് അങ്ങനെ പറഞ്ഞില്ല. അവര് ഗ്രഹിച്ചത് ശരിയാണ്, ജീസസ് ദൈവത്തോട് സമനാക്കി. അവർക്കറിയാം മോസസിന് വെളിപ്പെട്ട ഐ ആം ഹു ഐ ആം, ജീസസ് ആ നാമമാണ് എടുക്കുന്നതെന്ന് ഇവർക്ക് ശരിക്കും മനസ്സിലായി. ദൈവദൂഷണം എന്ന് അവരുടെ ചിന്തയിൽ വന്നതുകൊണ്ടാണ് അവരുടെ പ്രമാണം അനുസരിച്ച് യേശുവിനെ കല്ലെറിയാൻ തുടങ്ങുന്നത്. സീ ദ 59th വേഴ്സ്. ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിട്ടുണ്ട്, പള്ളിക്ക് അത് കല്ലുണ്ടോ? അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. യേശുവിന്റെ സമയമായിട്ടില്ല. ഹി വെന്റ് അവേ ഫ്രം ദേർ. വളരെ ക്ലിയർ ഡെമോൺസ്ട്രേഷൻ ആണ്. ഇനിയും ഞാൻ ഈ 8-ാം അധ്യായത്തിൽ മാത്രം എങ്ങനെ ഫോക്കസ് ചെയ്തു, ഞാൻ 18-ാം അധ്യായത്തിൽ ഓ ചിലരൊക്കെ പറയും അങ്ങനൊന്നുമില്ല, ഇകമയെന്നൊന്നുമില്ല, അങ്ങനൊന്നുമില്ല, അത് വെറുതെയാ എന്റെ ബ്രദറെ, വെറുതെയാന്ന് ഇവരെന്തിനാ കല്ലെടുക്കുന്നത്? ഇനി 18-ാം അധ്യായത്തിൽ വാ. ഈ വെറുതെയാന്ന് പറയുമ്പോഴേ രണ്ട് കാര്യം ഒന്ന് പറഞ്ഞേച്ചു പോവാം. 18-ാം അധ്യായത്തില് നമ്മൾ വരുമ്പോഴേ അതിന്റെ 5-6 വാക്യം ഒന്ന് വായിക്കാമോ?
നസറേനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു.
ഐ ആം എന്ന് യേശു പറഞ്ഞു.
അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവനോടുകൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു.
ഞാൻ ഇവിടെ നിന്ന് പറയാ, ഞാനാ കേട്ടോ, നിങ്ങൾ അവിടെ നിലത്ത് വീഴാൻ പോകുന്നു. സ്ക്രിപ്ചർ നമ്മുടെ അകത്തറിയാമെങ്കിൽ വി ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഈസ് ടേക്കിംഗ് ദ നെയിം ഓഫ് ഗോഡ്. അത്ര പവർഫുൾ ആയിരുന്നു. ഈ താഴെ വീണെന്നൊക്കെ പറയുന്നത് ആരാ? റോമൻ പട്ടാളക്കാര്. എന്തിനു വന്ന്? യേശുവിനെ പിടിക്കാൻ വന്നതായി. നിങ്ങൾക്കറിയാമോ യേശുവിന് വേണേ അവിടുന്ന് കൂളായിട്ട് നടന്നു പോകായിരുന്നു. സമയമായത് കൊണ്ട് തന്നെത്താൻ ഏൽപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി. അല്ലാതെ യേശുവിനെ എല്ലാം കൂടെ ബ്ലോക്ക് ചെയ്ത് ഇപ്പം പിടിച്ചു കെട്ടി അങ്ങനൊന്നുമല്ല. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാ. നിങ്ങൾ ആരെയാണ് തിരയുന്നത്? അത് നസറേനെ ഐ ആം കൊടുക്കുന്നു കൊടുക്കുന്നു ആഴെല്ലാം കൂടെ. മനുഷ്യന് ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ പോലും പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ലാത്തവനാണ്. This is a demonstration that it was the name of God. I am. Praise the Lord. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്ന ഒരുപാട് ഉദ്ധരണികൾ ഇതിനകത്തുണ്ട്. യോഹന്നാൻ 6:35 ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. യോഹന്നാൻ 8:12 ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യോഹന്നാൻ 10:7 ഐ ആം ദ ഡോർ. യോഹന്നാൻ 10:14 ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. യോഹന്നാൻ 11:25 ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. യോഹന്നാൻ 14:6 ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, നോ മാൻ കമത്ത് അൺടു ദ ഫാദർ ബട്ട് ബൈ മീ. യോഹന്നാൻ 15:1 ഐ ആം ദ ട്രൂ വൈൻ. ജോൺസ് ഗോസ്പലിൽ ഐ ആമിന് അർത്ഥമുണ്ട്. മറ്റെവിടെങ്കിലും ഞാനാന്ന് ഞാനെന്നൊന്നും കാണിക്കരുത്. ജോൺസ് ഗോസ്പലിന്റെ കോൺടെക്സ്റ്റിനകത്ത് ഇത് അർത്ഥവത്താണ്. ഇത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. കേവലം ഒരു മനുഷ്യനെടുത്താൽ ഇതൊന്നും നടക്കത്തില്ല. ജീസസ് ഈസ് ഗോഡ്. നാം ആരാധിക്കുന്നത് ആരെയാണ്? ആരാധനയ്ക്ക് യോഗ്യനാണ് യേശു. 100% ദൈവം. ആർക്കെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് വിടുതലായി മാറണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സമയം വേഗം തിരിയുക. ലെറ്റ് മീ ടേക്ക് യു ടു സംതിങ് എൽസ്.
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. ഞാനിങ്ങനെ ഇപ്പൊ 8 കഴിഞ്ഞു, ഇനിയും 10. അങ്ങനെ എന്റെ മനസ്സിലേക്ക് വന്ന കുറെ വാക്യങ്ങൾ 10-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം, അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് തൊട്ടുവിട്ടതാണ്.
ഞാനും പിതാവും ഒന്നാകുന്നു.
ഇതാണ് ഭയങ്കര ഒരു വാക്യം. പല ആളുകളും ഇതെടുത്ത് മോഡലിസം തിയറിക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. അത് ബിബ്ലിക്കൽ ടെക്സ്റ്റിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഞാനും പിതാവ് ഒന്നാന്ന് പറയുമ്പോൾ വൺ പേഴ്സൺ എന്ന നിലയിൽ അവർ ചിന്തിക്കുകയാണ്. ഇതാണ് എപ്പോഴും ഇത് വ്യാഖ്യാനിക്കുമ്പോൾ, ഈ ഗോസ്പൽ ഓഫ് ജോൺ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടോ വന്നത്, 1-ാം വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോഴേ അതിന്റെ അർത്ഥം അതല്ലെന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാകും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ത്രിയേക ദൈവം എന്ന വെളിപ്പാട് നമ്മൾ ചിന്തിച്ചവരാണ്. പെട്ടെന്ന് ഇപ്പൊ ഈ ഒരു വാക്യം കാണുമ്പോൾ ഉടനെ നമ്മൾ കണ്ടോ അങ്ങനെ കാണണ്ട, അങ്ങനല്ല. കോണ്ടെക്സ്റ്റിലാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. 1, കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബുക്ക്. 2, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇവിടെ ഒന്നും അധികം സമയം നിൽക്കാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. 10-ാം അധ്യായത്തിന്റെ 28-29 വാക്യം, 30-ാം വാക്യത്തിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ആണ്. ഒന്ന് നോക്കിയേ, അത് ശാന്തമായിട്ട് വായിക്കണം. ശാന്തമായി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വായിക്കുന്നത് ഉറക്കെ വായിച്ചു, നിർത്തി. ആ,
ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല.
യേശു പറയാ, ആടിനെ കുറിച്ച് പറയാ, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന്
പിടിച്ചു പറിക്കുകയും ഇല്ല.
താഴോട്ട് വായിക്കാം,
അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല.
അപ്പം യേശുവിന്റെ കയ്യിൽ നിന്നും പിടിക്കത്തില്ല, പിടിച്ചു പറിക്കത്തില്ല, പിതാവിന്റെ കയ്യിൽ നിന്നും. ആ, എന്നിട്ട്
ഞാനും പിതാവും ഒന്നാകുന്നു.
ആ അർത്ഥത്തില എന്ന് പറഞ്ഞാൽ രക്ഷണ്യ പ്രവൃത്തിയിൽ ഞങ്ങൾ ഒന്നാണ്, അല്ലാതെ ഒരാളാണെന്നല്ല. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ജസ്റ്റ് കോണ്ടെക്സ്റ്റ് നോക്കിയാൽ മതി. പക്ഷെ ഇത് പ്രശ്നം ഇതാണ്, കോണ്ടെക്സ്റ്റ് നോക്കത്തില്ല ആ ഒരെണ്ണം. അതാരേലും വന്ന് പ്രസംഗിക്കും, കണ്ടോ എടുത്ത് വായിച്ചേ, അങ്ങനെ ഇല്ലയോ. നമ്മൾ ജസ്റ്റ് 2 വാക്യം ഒന്ന് മേളിലോട്ട് ഒന്ന് കയറി നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ പറയാം, ദൈവം ഒരുവൻ. ആ ഗോഡ് ഹെഡിൽ 3 distinct persons, ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. The Father is not the Son. The Son is not the Holy Spirit. 3 co-eternal, co-equal persons. It is that clear. Nu stotram cheyide. Hallelujah. നിങ്ങൾ ഇനി വീട്ടിൽ ചെന്ന് ധ്യാനിക്കുക. വീട്ടിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ധ്യാനിച്ചാൽ മതി. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇതിന് താഴെയൊട്ടും കുറച്ച് വ്യാഖ്യാനം കിടപ്പുണ്ട്, പക്ഷെ ഞാനത് അങ്ങോട്ട് പോകാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അവിടെ ഇത്രേ പറയുന്നുള്ളൂ കർത്ത. ആ, ഇതിന് പ്രതികരണം എന്തായിരുന്നു? 33-ാം വാക്യം,
യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്.
കേട്ടോ, അപ്പം ഇതും യേശുവിന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യൻ നിന്നുകൊണ്ട് ഞാനും ദൈവം ഒന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോർക്ക് എന്ത് പറ്റി? ഇതങ്ങനല്ല, ഈ ദൈവത്തിന്റെ പുത്രനാണ് പറയുന്നത്. അതിന്റെ കാരണം, ഹീസ് ഗോഡ്. അവർക്കത് തിരിഞ്ഞു, ദൈവദൂഷണമാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പം താഴോട്ടുള്ളത് കർത്താവ് അതിന്റെ ന്യായം പറയുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഈ ന്യായാധിപന്മാരെ, ന്യായാധിപന്മാരെ ദേവന്മാരെന്ന് വിളിച്ചിട്ടില്ലേ? അവര് പലരും നീതി പുലർത്താത്തവരാ. അവരുടെ അടുക്കലേക്ക് വചനം വരുന്ന അവരെ ദേവന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനല്ല, പിതാവ് അയച്ച പുത്രനാണ് ഞാന്. ഈ കാര്യം പറഞ്ഞാൽ
വായ അറിയൂ ദൈവം എന്ന് കേട്ടപ്പോ നിങ്ങൾ എന്നേ ചാടുന്നേ. പ്രിയമുള്ളവരെ, ഞാനും പിതാവും ഒന്നെന്ന് കർത്താവ് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണത് സൂചിപ്പിക്കുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഈ വാക്യമിട്ടാണ് പലരും ദൈവത്തിൽ മൂന്ന് ആളുകൾ ഇല്ല ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞ് യൂണിറ്റേറിയൻ ചിന്ത കൊണ്ട് പഠിപ്പിക്കുന്നത്. ആ വാക്യം അങ്ങനല്ല, കോണ്ടെക്സ്റ്റ് അത് തെളിയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒട്ടും എങ്ങും ലജ്ജിക്കേണ്ട കാര്യമില്ല. ഞാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ പോളിതീസ്റ്റ് അല്ല, ഞാൻ മോണോതീസ്റ്റാണ്. ഏകദൈവ വിശ്വാസിയായ ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു. ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏകദൈവം, ആ ഗോഡ് ഹെഡിൽ മൂന്ന് ആളുകൾ ഉണ്ട്. സാരാംശത്തിൽ ഒരു ദൈവം, മൂന്ന് ദൈവങ്ങളല്ല, വൺ ഗോഡ്. ഈ ഡോക്ട്രിൻ അകത്ത് ഉറച്ചാൽ നമ്മൾ ബൈബിളിൽ സംസാരിച്ചാൽ മതി. ആരെന്നാണ് പറഞ്ഞു ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എനിക്ക് വളരെ സ്നേഹത്തോട് പറയാനുള്ളൊരു അഡ്വൈസ് ഞാൻ പറയാം. ഉടക്കാനും തർക്കിക്കാനും വരുന്നവരുടെ അടുത്ത് ഡോണ്ട് വേസ്റ്റ് യുവർ പ്രഷ്യസ് ടൈം. സത്യ അന്വേഷിയോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അടിസ്ഥാനപരമായി കാരണം മാറത്തില്ല, മാറത്തില്ലെന്ന് കച്ച കെട്ടി ഇറങ്ങുന്ന പുള്ളികളുണ്ട്. എന്നെ സംബന്ധിച്ചോളം പറയാം, ഐ ഹാവ് നോ ടൈം അറ്റ് ഓൾ. എനിക്ക് വരുന്ന, ഞാനത് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നെ വിളിച്ചു, അദ്ദേഹത്തിന് ഡൗട്ടാണെന്നൊക്കെ പറഞ്ഞു. ഈ വിഷയമൊന്നുമല്ല, വേറൊരു വിഷയമാണ്. അപ്പം ഞാൻ വളരെ ധൃതിയിൽ നിൽക്കുകയാണെങ്കിൽ ഓർത്തടാ നിഷ്കളങ്കമായി അദ്ദേഹം വിളിച്ചതല്ലേ, വേറൊരു സംസ്ഥാനത്തു നിന്നൊക്കെയാണ് വിളിച്ചത്. വളരെ ശാന്തമായിട്ട് അതിനെക്കുറിച്ച് എൻ്റെ പരിമിതമായ അറിവനുസരിച്ച് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അതിലൊക്കെ വലിയ കാര്യങ്ങളാണ്, വേദപുസ്തകത്തിന് നിരക്കാത്ത പോലുള്ള കാര്യങ്ങൾ. ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യം സ്ഥാപിക്കാനാ, അല്ലാതെ ഇതിൻ്റെ ടെക്സ്റ്റ് പരിശോധിക്കാനല്ല. അപ്പം ഞാൻ ഒരു സെക്കൻഡ്, രണ്ട് സെക്കൻഡ്, ആ ആ ശരി, ആ എന്നാൽ പിന്നെ ആട്ടെ, കഴിഞ്ഞു. ഐ ഹാവ് നോ ടൈം. ഞാൻ ആദ്യം പോയിന്റ് ഞാൻ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ആ അങ്ങനെയാണല്ലോ ഇത്, ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് കുറേ റിസർച്ചുകളുണ്ട്, അത് തലയ്ക്കകത്തൊന്നും മാറ്റത്തില്ല. നമ്മളെന്തിനാ വെറുതെ ഇതിനകത്ത് കിടന്ന്? ആത്മീകമായി ശിശു എന്ന നിലയിൽ നമ്മളെല്ലാവരുമായെങ്കിലേ വല്ലതും പഠിക്കാൻ നോക്കൂ. ഞാൻ എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളിൽ ഒരാൾ ഇപ്പോൾ കേൾവിക്കാരായിരിക്കുന്ന ഒരാൾ ദൈവവചനത്തിൽ നിന്ന് ഒരു കാര്യം എന്നെ ബോധ്യമാക്കുകയാണ്, ഞാൻ നല്ല മനസ്സോടെ സ്വീകരിക്കും. ഒരു തെറ്റ് നമ്മൾ പറഞ്ഞാൽ അത് തെറ്റിപ്പോയി എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു വിഷയവുമില്ല തെറ്റാണെങ്കിൽ. കാരണമെന്ന്, നമുക്കത് ചിലപ്പോൾ തെറ്റാമായിരിക്കും ചില കാര്യങ്ങൾ. അത് ഒരാൾ സഹോദരിയാകട്ടെ സഹോദരനോട്, പക്ഷേ അങ്ങനല്ലല്ലോ വാക്യത്തിൽ ഇങ്ങനൂടെ ഇതല്ലേ എഴുതിയിരിക്കുന്നത്, യോ എൻ്റെ ബ്രദറെ അത് ശരിയാകട്ടോ, ഫിനിഷ്ഡ്, എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ. അല്ലാതെ ഞാൻ തെറ്റിയെന്ന് എനിക്ക് ബോധ്യമായി അവിടെ കിടന്ന് ഉള്ളുണ്ട് എന്ത് കാര്യം? ഞാനും പഠിക്കുകയല്ലേ, നമ്മളെല്ലാം പഠിക്കുകയല്ലേ. എത്രയും ശിശുക്കളാകുക ആയാൽ ഈ മർമ്മങ്ങൾ കർത്താവ് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ. എല്ലാം അറിയാമെന്ന നിലയിൽ തലക്കനവുമായിട്ട് പോയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിതിങ്. ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ കടന്നു വരുമ്പോൾ നല്ലൊരു ഹൃദയമെന്ന് പറയുന്ന, കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരണം. ആത്മാവ് അത് നമുക്ക് ചെയ്തു തരും, അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞാലും നിങ്ങളൊന്നും ചിലപ്പോൾ എനിക്ക് കൺവിൻസ് ചെയ്യാൻ നോക്കത്തില്ല. കൺവിക്ഷനും കൺവിൻസിങ്ങും എല്ലാം ചെയ്യേണ്ടത് ഇറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലാതെ മനുഷ്യ ജ്ഞാനത്തിലെ കാര്യങ്ങൾ നടക്കത്തില്ല. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. പത്താമത്തെ അധ്യായത്തിലെ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് 14-ാം അധ്യായത്തിൻ്റെ 9 10 വാക്യം അത് ഇന്നലെ പറഞ്ഞതായതുകൊണ്ട് തൊടുന്നില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു, അത് ഇന്നലെ ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ആ കോണ്ടെക്സ്റ്റ് വെച്ച് എന്താണ് വിഷയമെന്ന് പറഞ്ഞു. പക്ഷേ അത് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കണം, കാരണം അടുത്ത ഒരു കാര്യം പറയുകയാണ്. 14:28
ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ.
കഴിഞ്ഞു. ഈ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ എന്താ, യേശു ദൈവമല്ലെന്ന് ഈ വാക്യം പിടിച്ചു പറയുന്നവരുണ്ട്. 14:28 അഗെയിൻ നമ്മൾ പ്രിൻസിപ്പിളിൽ നിൽക്കണം. 28 ഇങ്ങനെയാണ്, പ്രിയ സഹോദരൻ വായിച്ചത്, ഞാൻ പോകുകയും, ആ വാക്കുകൾ ശ്രദ്ധിക്കണം, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. The Father is greater than I. ഇതാണ് ഒത്തിരി പേർക്ക്. Let's see. നമ്മൾക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. What is the true meaning of this? 14-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. 14-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിഭജനം പറഞ്ഞിരുന്നു. അതിൽ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാണ് പ്രൈവറ്റ് മിനിസ്ട്രി. 13-ാം അധ്യായത്തിൽ കർത്താവ് അന്ത്യ അത്താഴത്തിനിരിക്കുകയാണ്. ഈ അന്ത്യ അത്താഴത്തിനിരിക്കുന്ന സമയത്ത് കർത്താവ് എല്ലാവരുടെയും കാല് കഴുകുന്ന ഒരു രംഗമുണ്ട്. അതിനുശേഷം ഒരു സമയം വന്നപ്പോൾ ജൂഡസ് ആ പന്തി വിട്ട് ഇറങ്ങിപ്പോയി. അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 31-ാം വാക്യം മുതൽ 13:31 കർത്താവ് കുറെ വെളിപ്പാടുകൾ പറയുന്നുണ്ട്. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. അതാരാണെന്ന് യോഹന്നാനെ പിടികിട്ടുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിഞ്ഞില്ല. അറിഞ്ഞായിരുന്നല്ലോ, പത്രോസിനെ പോലെ വല്ലവരും അറിഞ്ഞായിരുന്നെങ്കിൽ വലിയ വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് അവർക്ക്, ഞങ്ങളിൽ ഒരാൾ അങ്ങേ ഒറ്റിക്കൊടുക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്. 3 പത്രോസിനോട് പറഞ്ഞു, നീ തള്ളി പറയും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഷോക്കായി പോയി. ആ കോണ്ടെക്സ്റ്റിലാണ് 14:1 കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം. അപ്പൊ ഞാൻ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. 14-15 അധ്യായങ്ങൾ ഫസ്റ്റ് ഡിസ്കോഴ്സ് ആണ് കർത്താവിൻ്റെത്. 16-ാം അധ്യായത്തിലെ സെക്കൻഡ് ഡിസ്കോഴ്സാണ്. 17 മഹാപുരോഹിത പ്രാർത്ഥന. 18 കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പൊ 14 അവരുടെ ഹൃദയം ട്രബിൾഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. അടുത്ത എന്താ പറയുന്നത്? ദൈവത്തിൽ. പിന്നെ ഞാൻ കാണുന്നത് പറയാം, പിതാവുമായിട്ടുള്ള ഇക്വാളിറ്റി ഞാൻ അവിടെ കാണുന്നു. പിതാവിൽ മാത്രം വിശ്വസിച്ചാൽ മതി കേട്ടോ, അങ്ങനെയല്ല പറയുന്നത്. പിതാവിൽ വിശ്വസിക്കുക, എന്നിലും. പിന്നെ 7 വാക്തത്വങ്ങൾ 14-ാം അധ്യായത്തിൽ അവരോട് പറയുന്നുണ്ട്. ഈ വാക്തത്വം എന്നുള്ള വാക്ക് നമ്മൾ ഇതിനെ അങ്ങ് വല്ലാതാക്കി. നമുക്ക് വാക്തത്വം എന്താ അറിയാവുന്നത്? വിസായ, പ്രമോഷന്, കെട്ടുപൊട്ടി, ഇങ്ങനെ കുറെ വാക്തത്വങ്ങളാണ്. 14-ാം അധ്യായത്തിൽ ആത്മീയമായുള്ള വാക്തത്വം മാത്രമേ ഉള്ളൂ. സ്തോത്രം. എന്തിനാ ഈ വാക്തത്വം എല്ലാം പറയുന്നത്? ഇവരുടെ ഹൃദയം കലങ്ങിയിരിക്കും. ഇവരെ ഉറപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മിനിസ്ട്രി ഉണ്ട് എന്നൊക്കെ പോലെയുള്ള കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ഹോളി സ്പിരിറ്റിനെ ഞാൻ അയക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞാണ് ഒരു 6-7 അതും ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ സ്റ്റഡിക്ക് ഇപ്പോൾ അത് ആവശ്യമില്ലല്ലോ. എന്നിട്ട് 28 വരുമ്പോഴേ കർത്താവ് പറയുകയാണ് ഇവരോട്, അവരെ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്നൊന്നുമല്ല കർത്താവ് അർത്ഥമാക്കുന്നത്, പക്ഷേ ഇവർ സ്നേഹിക്കുന്നുണ്ടെങ്കിലും കർത്താവ് പോകുകയാണെന്നുള്ള വിഷയത്തിൽ ഇവർക്ക് വിഷമമാണ്. ഇവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ കാര്യത്തെക്കുറിച്ചും കർത്താവ് എങ്ങോട്ട ഇങ്ങനെയുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ വിട്ടിട്ടാണ് വാസ്തവത്തില് അവര് ഒരു ട്രബിൾഡ് ആയിട്ട് ഇരിക്കുന്നത്. അതാണ് 28-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ, തെറ്റിദ്ധരിക്കരുത്, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കർത്താവിന് അറിയാം, ഈ അർത്ഥത്തിലാണ് പറയുന്നത്. എന്നിട്ട് ആ വാക്കിലേക്ക് വരാം, പിതാവ് എന്നേക്കാൾ വലിയവൻ. ചിന്തിക്കണം, ഇപ്പൊ ഇതാണ് കോണ്ടെക്സ്റ്റ്. ഈ വലിയവൻ, ഗ്രേറ്റർ എന്നുള്ള വാക്ക് ഒന്ന് അനലൈസ് ചെയ്യുക. ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് 14-ാം അധ്യായത്തിന്റെ അതിന്റെ 13 മുതൽ 12. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും ആ വാക്ക് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇനിയും നോക്ക്, നിങ്ങൾ കമ്പയർ ചെയ്ത് എന്താ അർത്ഥമെന്ന്. പിതാവ് എന്നേക്കാൾ വലിയവൻ, യേശു പറയാൻ ഞാൻ ചെയ്ത പ്രവൃത്തിയേക്കാൾ വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ വലിയ പ്രവൃത്തി ശിഷ്യന്മാരെ നിങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിലാണോ ക്വാണ്ടിറ്റിയിലാണോ? ജീസസ് ചെയ്ത അത്ഭുതങ്ങളെക്കാൾ ക്വാളിറ്റിയിൽ അവർ ചെയ്യുമെന്നാണോ അർത്ഥം? കാരണം അവിടെ തന്നെ ക്ലൂ ഉണ്ട്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്. അപ്പൊ ക്വാളിറ്റി അല്ല. ഇപ്പം കർത്താവിന്റെ ടൈം ഐഹിക ശുശ്രൂഷയുടെ കഴിഞ്ഞു, പോകുന്നത് കൊണ്ട് ബാക്കി ഇനിയും സമയം അവർക്കുണ്ട്, ധാരാളം അത്ഭുതങ്ങൾ ചെയ്യും. ക്വാണ്ടിറ്റിയില്ല, ഇവിടെയും ക്വാളിറ്റിയിലല്ല. പിതാവിനോട് പുത്രൻ തുല്യനാണ്. ആ ദൈവീകമായ കാര്യങ്ങൾ ലെസ്സർ എന്ന അർത്ഥത്തിലല്ല. അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഇത് ഈ ബൈബിളിലെ ഡിഫിക്കൾട്ട് പാസേജസ് ആണ്, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് അത് ഗ്രഹിക്കാനായിട്ട് കഴിയും. പിന്നെ എന്താണ്, അങ്ങനെ പിതാവും പുത്രനും തുല്യരാണെന്ന് ആദ്യം മുതലേ പാസ്റ്റർ പറയുന്നു, ഇപ്പൊ പറയുന്നു പിതാവ് ഗ്രേറ്റർ ആണെന്ന്. അതിനാണ് ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ അതേ വാക്ക് എടുത്തുകൊണ്ട് പറഞ്ഞത്, അത് ക്വാളിറ്റിയിലല്ല. പിന്നെ എന്താ പറയാം. ജോൺ 17:5 ഒരു ക്ലൂ ഉണ്ട്, മഹാപുരോഹിത പ്രാർത്ഥനയിൽ. ഒന്ന് നമുക്ക് അവിടെ എടുക്കാം മഹാപുരോഹിത പ്രാർത്ഥന, ജോൺ 17:5. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ, ആ വലിയ മഹിമ മഹത്വം ഒഴിച്ചു വെച്ചാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ കർത്താവിന്റെ താഴ്ച, ഹ്യൂമിലിയേഷൻ. നിങ്ങൾ എന്നെ സ്നേഹിച്ചായിരുന്നെങ്കിലേ ഞാൻ അങ്ങോട്ടാ പോകുന്നത്, ആ പഴയ ഗ്ലോറിയിലേക്ക് ഞാൻ പോകുകയാണ്. നിങ്ങളത് കണ്ടിരും. അല്ലാതെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തിരസ്കരിക്കാനുള്ള വാക്യമല്ലത്. എനിക്കറിയത്തില്ല ചിലരുടെ എന്തൊരു ലൂപ്പോളുണ്ട് യേശുവിനെ ഒന്ന് തഴയാൻ. അതൊരു വല്ലാത്ത സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എവിടെ നോക്കിയാലും വേദവസ്തുതി കാണത്തുമില്ലത്. അത് മനുഷ്യ സങ്കല്പങ്ങളിൽ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇനി കുറച്ചുകൂടെ നമ്മൾ അതിനകത്ത് നിൽക്ക്, ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ നിൽക്ക്. എന്താ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ? പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്നാ. അല്ലാതെ യേശു ദൈവമല്ല, പിതാവ് മാത്രമേ ദൈവമുള്ളൂ എന്നല്ല. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രീ ഏക ദൈവമാണ് വേദപുസ്തകം പറയുന്നത്. നിങ്ങൾ ഈ 14-ാം അധ്യായത്തിൽ ഞാൻ ഒരു വാക്യം കാണിക്കാം, പല വാക്യം കാണിക്കാം അതിൽ. ഇപ്പൊ നമ്മൾ വായിച്ച 12 വാക്യം കഴിഞ്ഞ് 13-14 ഒന്ന് വായിച്ചേ. 13-14 നമ്മൾ നേരത്തെ വായിച്ചതാ, അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം കൂടെ നമുക്കിത് വായിക്കണമെന്ന്, പ്രാർത്ഥനയെ കുറിച്ചുള്ളതാ.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും.
12 വാക്യം. ഓക്കെ,
ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും.
അവിടെ നിന്നാണ് നമ്മൾ ആ പ്രവൃത്തി എന്നത് നമ്മൾ ഇതേ വാക്കാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ആ ക്വാളിറ്റിയുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഓക്കെ, താഴോട്ട്.
നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും.
നിർത്തണേ, ഇപ്പൊ എന്നോട് പ്രാർത്ഥിച്ചാ മതി, ഞാൻ ചെയ്തു തരാം. യോ, ലോകത്തില് എത്രയോ വിശുദ്ധന്മാരിപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കർത്താവ് കേൾക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്. ആ എല്ലാവരുടെയും വിഷയത്തിന് അങ്ങേക്ക് മറുപടി തരാൻ കഴിയും. അതെ, അവിടുന്ന് സർവശക്തനല്ലേ? അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നുണ്ട്. സർവവ്യാപിയാണ്. ജീസസിന്റെ ഡിവിനിറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഇനി നിങ്ങൾ കേക്ക്, ഇപ്പൊ നമ്മൾ വായിച്ചത് 13-ാം വാക്യമാണ്. 14:13, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തുതരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. അവൻ സർവശക്തനാണ്. ഒരു വാക്യം കൂടെ, 14-ാം അധ്യായത്തിന്റെ തന്നെ 23-ലേക്ക് വന്ന് യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത വാക്ക് കേട്ടു, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ. എന്നിട്ട് താഴെ പിതാവ് എന്നേക്കാൾ വലിയെന്ന് പറയുമ്പോൾ അത് യേശു ദൈവമല്ലെന്ന് പറയാൻ. You must be out of your mind. എല്ലാ വിശ്വാസികളുടെ അകത്ത് സർവവ്യാപിയാണ്. യേശുവിന്റെ ദൈവത്വത്തെ ഡിസപ്രൂവ് ചെയ്യാൻ, ഇല്ലെന്ന് പറയുവാൻ, ഫാദർ ഈസ് ഗ്രേറ്റർ ദാൻ മീ എന്നുള്ളൊരു വാക്യാംശം അടർത്തി കോണ്ടക്സ്റ്റിൽ നിന്ന് മാറ്റി കണ്ടോ. അപ്പോഴത്തേക്ക് ആളുകൾ അങ്ങ് പേടിക്കും, അയ്യോ ശരിയാന്നല്ലോ, ശരിയാ ബ്രദറെ കേട്ടോ, അങ്ങനൊരു വാക്യമുണ്ട് ബ്രദറെ. ആ അത് നമ്മൾ പറയണ്ട ബ്രദറെ. എന്താ അത് പറയുന്നതിന്? ഏത് വാക്യം പറയുന്നതിന് എന്താ? ഇപ്പോൾ ജീസസിന്റെ ഇൻകാർണേഷനിൽ അവിടുത്തെ ഹ്യൂമിലിയേഷനാണ്. അവിടുന്ന് ദാസനായി നിൽക്കുകയാണ്. ആ റോളിലാണ് ദ ഫാദർ ഈസ് ഗ്രേറ്റർ ദാൻ മീ. ആ സബോർഡിനേഷനിൽ നിൽക്കുകയാണ്. It's the humiliation of Jesus. പക്ഷേ John 17:5 ലോകമുണ്ടാകുന്നതിന് മുമ്പ് I shared the glory with the Father. ആ ഗ്ലോറിയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണം. മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ. സ്തോത്രം. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കോണ്ടക്സ്റ്റിൽ ആ വാക്യം മറക്കരുതെന്ന്. 14:7-9 ഫീലിപ്പോസിനോട്, എന്നെ കണ്ടവൻ. ഈ കോണ്ടക്സ്റ്റിലാണ് പിതാവ് എന്നേക്കാൾ വലിയവനെന്ന് പറയുന്നത്. എഗെയിൻ ഞാൻ പറയാം, ഏത് വാക്യം എവിടുന്നേലും അടർത്തിയിട്ടിട്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ തിരസ്കരിക്കാൻ നോക്കുന്ന ആളുകളുടെ സംതിങ് ഈസ് സീരിയസ്ലി റോങ്. Jesus is God. Hallelujah. ഈ സത്യം തിരിച്ചറിയുവാൻ എളിവരായ നമുക്ക് ദൈവം ഭാഗ്യം തന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ എന്റെ പഠനത്തിൽ ഓരോ അടുത്ത് നോക്കുന്നത് ഏതെങ്കിലും ഒരു വാക്യമുണ്ടോ, എന്തെങ്കിലും ഒരു ഉടക്ക് പറയാനെന്നുള്ളതല്ല. എനിക്ക് ആത്മീയ വർദ്ധനവിന് എനിക്ക് വായിക്കണം. എനിക്ക് ഐ വോണ്ട് ടു ഫീഡ് ഓൺ ദ വേർഡ് സോ ദാറ്റ് ഐ വിൽ ബി സ്പിരിച്വലി എൻകറേജ്, സ്പിരിച്വലി മെച്ചർ ആകണം. മറ്റേതൊരു വല്ലാത്ത ബുദ്ധിയാണ്. അങ്ങനെ ഉള്ളവരെ ഒഴിയുക, നമുക്ക് കേടുവരുത്തും. അങ്ങനെ ഉള്ളവരെ, ഞാൻ ബൈബിളാ ഇപ്പൊ പറയുന്നത്, അല്ലാതെ വാശി വരിക നമുക്കില്ല. ബൈബിള് വെച്ച് പറയുക, വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ വണ്ടിക്കൂലിയോ കൊടുക്കരുതെന്നാ വേദോസം പറയുന്നത്. എന്താ അവരുടെ ദുഷ്പ്രവൃത്തിയിൽ നിങ്ങളും പങ്കുചേരും. നമ്മൾ ഓർക്കുക, അങ്ങ് കൊടുത്ത് വിട്ടേര് ബ്രദറെ, അങ്ങ് ഒഴിക്കാം. ഇല്ല, കൊടുത്തു വിടുന്നു, നീ അവനെ ജോയിൻ ചെയ്യുക. അവനെന്തു ചെയ്യണം? നേരിട്ട് പറയണം, സോറി, എനിക്ക് നിങ്ങൾ വലിയ താല്പര്യമൊന്നുമില്ല, അവിടെ ദയവായിട്ട് പോകണം, അത്രേ ഉള്ളൂ കാര്യം. ഞാനിങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഈ നാലാമത്തെ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ ജോൺ ആണല്ലോ സുവിശേഷം, മൂന്ന് ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം എഴുതിയത്. അദ്ദേഹം ഒരിക്കലൊരു റിവറോ, റിവറാണോ ലേക്കാണോ, അവിടെ കുളിക്കുക, കുളിക്കുന്ന സമയം, വാഷ് ചെയ്യുന്ന സമയം, ആരാണ്ട് പറഞ്ഞു ആ കുളത്തിൻ്റെ അപ്പുറത്ത് സെരിന്തസ് കണ്ട് അവിടെ കുളിക്കുന്നു. സെരിന്തസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരുപദേശകന്. ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലായ ജോൺ ഒരു ഒറ്റ ചാട്ടത്തിന് അവിടെ എഴുന്നേറ്റ് വിട്ടോളം പറഞ്ഞു. അവൻ കുളിക്കുന്നിടത്ത് പോലും നിൽക്കത്തില്ല. അദ്ദേഹം എഴുതി വെച്ചപ്പോൾ പറഞ്ഞു, അവരോട് കുശലം പോലും പറയരുതെന്ന്. അല്ലാതെ അവരോട് ഇപ്പം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ഇടുന്നു, എനിക്ക് കാര്യമൊന്നുമില്ല. എന്തിനാണ് അവരോട് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്നത്? ആശയവിനിമയം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അവൻ അവൻ്റെ വഴി തിരഞ്ഞെടുത്തു, ഞാൻ എൻ്റെ വഴിയും തിരഞ്ഞെടുത്തു. ഇത് രണ്ടും രണ്ട് വഴിയാ. ഞാൻ യേശുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ വഴി അതാണ്. അവൻ യേശുവിൻ്റെ ദൈവത്വം തിരസ്കരിക്കുന്നു, ത്രിയേക ദൈവത്തിൽ വിശ്വാസമില്ല. മോനെ, നിന്റെ വഴി വേറെയാണ്. എനിക്ക് വാട്സപ്പിലൂടെ നിന്നെ കൗൺസിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എനിക്കതിന് സമയമില്ല. ആമേൻ. സ്തോത്രം. വി ആർ ഓൾമോസ്റ്റ് ഓവർ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഈ 17-ാം അധ്യായത്തിലെ വൺ ട്രൂ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആളുകൾ വലിയ ശക്തി പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അതൊക്കെ ആ കോണ്ടെക്സ്റ്റ് വെച്ച് ഈ പറയുന്ന പോലൊന്നുമല്ല, കർത്താവിൻ്റെ ദൈവത്വത്തെ തിരസ്കരിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ അവസാനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, എനിക്ക് 17-ൽ നിന്നും പറയാനുണ്ടായിരുന്നു എങ്കിലും അതങ്ങോട്ട് വിട്ട് 20-ാം അധ്യായത്തിലേക്ക് വരിക. ഇതിൻ്റെ മുൻപിൽ ഈവൻ ക്രിട്ടിക്കൽ ബൈബിൾ സ്കോളേഴ്സ് പോലും മുട്ടു മുടക്കുന്നു. അത്ര പ്ലെയിനാണ് ഈ ടെക്സ്റ്റ്. ഇതിന് വലിയ എന്താ നമ്മൾ പറയുന്നത്, അങ്ങ് ഭയങ്കരമായിട്ടുള്ള റിസർച്ചൊന്നും ആവശ്യമില്ല. ഞാൻ ആദ്യ ദിവസം പറഞ്ഞ പോലെ തെളിയിക്കാനൊന്നും പോകണ്ട, ഇത് തെളിഞ്ഞു കിടക്കുക. 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനല്ലേ യേശു പറഞ്ഞത്? അത് അക്സെപ്റ്റ് ചെയ്തു. എന്താ തോമസ് പറഞ്ഞേ? എൻ്റെ സ്തോത്രം. എന്താണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യക്ഷത ശിഷ്യന്മാർക്കുണ്ടായ ആ സമയത്ത് തോമസ് അവരുടെ കൂടെ ഇല്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കർത്താവ് പിന്നെയും പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് തോമസ് ഉണ്ട്. തോമസ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയം പറഞ്ഞത് നിങ്ങൾക്കറിയാം. അതിൻ്റെ 24-25.
എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവന് ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ട് എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്നും അവൻ അവരോട് പറഞ്ഞു.
അപ്പം നമ്മളെപ്പോലുള്ള ഒരു ആളായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇതിന് ഇവിടെ ഇരിക്കുന്ന പലരോടും എനിക്ക് പറയാൻ, എന്റെ ഹൃദയത്തിൽ പ്രേരണയുള്ള ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഈ 3-4 ദിവസമായിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വം, ത്രിയേക ദൈവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ വേണ്ടവണ്ണം സത്യത്തിൻ്റെ പ്രസന്റേഷൻ നിങ്ങൾക്ക് ലഭിക്കാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യമായിരുന്നു നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആശയമെങ്കിൽ തോമസിനെ നോക്കിയാൽ മതി.
തോമസ് പറഞ്ഞ വാക്കെന്താ? ഞാൻ അങ്ങനൊന്നും വിശ്വസിക്കത്തില്ല സൗരമാരെ, നിങ്ങളിപ്പോൾ എന്നെ എക്സൈറ്റഡ് ആയാലും ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. എനിക്ക് നേരിട്ട് കാണും, എനിക്ക് തോടണം, ഞാനങ്ങനെ പക്കായാ ഞാൻ അല്ലേ. അങ്ങനെയാണ് ആ ആശയമല്ലേ അവിടെ. മറ്റേ ശിഷ്യന്മാർ അവരോട് ഞങ്ങൾ കർത്താവിൻ്റെ കൈകളിൽ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇനി 26 മുതൽ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെയും തോമസിനോട്, അപ്പൊ കർത്താവ് ഇത് പറയുമ്പോൾ തോമാച്ച നേരത്തെ പറഞ്ഞത് കർത്താവ് മനസ്സിലാക്കി. കർത്താവിനെ കേൾക്കുകയൊന്നുമല്ല പറഞ്ഞത്, ഞാനങ്ങനെ വിശ്വസിക്കത്തൊന്നുമില്ല, എനിക്ക് ചില തെളിവുകളൊക്കെ കർത്താവിനറിയാം. അടഞ്ഞു കിടക്കുന്ന ആ മുറിക്കകത്ത് കർത്താവ് വന്നു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വില പുറത്തിടുക, അവിശ്വാസിയാകാതെ. തോമസ് അങ്ങനെ ചെയ്തോ എന്നുള്ളത് ഈ ടെക്സ്റ്റിനകത്തില്ല. ഐ ഡോണ്ട് നോ, മേ ബി ഹി ഡിഡ്. പക്ഷേ തോമാച്ചൻ അടുത്ത് പറയുന്നതാണ് വിഷയം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്നുത്തരം പറഞ്ഞു. പെനിയും കേൾക്കണം, ഈ വാക്യത്തെ ഉടക്കുന്ന പുള്ളികളുണ്ട്. അയ്യോ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അവരുടെ വാദമാ കേട്ടോ, അവരുടെ വാദമാ. ആ പിന്നെ എങ്ങനെയാ ബ്രദറെ? ഓ, അത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ എന്റെ ദൈവമേ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയുള്ള വാദം കേൾക്കുമ്പോഴാ എന്റെ ദൈവമേ എന്ന് ഞാൻ വിളിക്കുന്നു. എനിക്ക് ടെക്സ്റ്റ് വളരെ ക്ലിയർ ആണ്. ഇതാ ഞാൻ പറഞ്ഞത്, ബുദ്ധി തിരിഞ്ഞു പോയാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ നമ്മള് ചില ആളുകൾ ഇറങ്ങിയിരിക്കുന്നത് എവിടെ ഉണ്ട്? ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ കളിയാക്കുക. ഞാൻ പിന്നെ ആവർത്തിക്കാം, ഇങ്ങനെയുള്ളവരുമായിട്ട് യാതൊരു കൂട്ടായ്മയുടെ ആവശ്യമില്ല. എനിക്ക് ആ ടെക്സ്റ്റ് വളരെ ക്ലിയറാണ്. ഇനി മൈ ലോർഡ് എന്ന് വിളിക്കുമ്പോൾ ഓക്കെ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. 3.5 വർഷം കൂടെ നടന്നില്ലേ, ഈസ് യുവർ ലോർഡ്. പക്ഷെ അടുത്തതാണ് ആൻഡ് മൈ ഗോഡ്, ഇറ്റ്സ് ക്ലിയർ ടു മീ. അങ്ങനെ സംബോധന ചെയ്യുമ്പോൾ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ കർത്താവ് അവനെ തിരുത്തേണ്ടതിന് പകരം എന്താ കർത്താവ് പറയുന്നത്? 29 വാക്യം, യേശു അവനോട്, നീ എന്നെ കണ്ടത് കൊണ്ട് അപ്പം വിശ്വാസം അംഗീകരിച്ചു, എൻ്റെ കർത്താവ് എൻ്റെ, ദാറ്റ്സ് റൈറ്റ് എന്നാ. എന്നിട്ട് കാണാതെ വിശ്വസിച്ചവർ, നമ്മുടെ കാര്യമാണ്, നമ്മൾ വിലാപുറമൊന്നും കണ്ടില്ല നേരിട്ട്. തിരുവഴുത്തിൽ നമ്മൾ കണ്ടു, തിരുവഴുത്തിൽ യേശുവിനെ കണ്ടു, നമ്മക്കത് മതി, എന്റെ കർത്താവും എന്റെ ദൈവമേ. നിരാത്രിയിൽ ഏതെങ്കിലും ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വാക്ക് മതി. നിങ്ങൾ നോക്കിക്കേ, ബലഹീനനായ തോമാച്ചന് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന്, ഓക്കെ മോനെ നിനക്ക് തൊടണോ, നീ തൊട, നീ തൊട, തൊട്ടിട്ടാണെങ്കിൽ നീ വിശ്വസിക്കുക. അതിന് ഉടക്കി നിന്നില്ല തോമസ്, ഏറ്റെടുത്തു, വാ തുറന്നു പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവമേ. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിന്ന് ഈ 4 ദിവസത്തെ സ്റ്റഡി കഴിഞ്ഞ് പോകുമ്പോൾ വാ തുറന്നു പറയണം, കർത്താവ് എന്റെ കർത്താവും എന്റെ ദൈവമേ. അല്പസമയം വായ തുറന്ന് കർത്താവിനെ ആരാധിക്കുക. ഇനി നമ്മൾ ഒന്നും കേട്ടില്ലെങ്കിലും സാരമില്ല, ദൈവത്തിന് സ്തുതി കൊടുക്ക. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. സകല നാമത്തിലെ മേലായ നാമമാണ് യേശുവിന്റെ നാമം. അവന്റെ നാമത്തിങ്കൽ സകല മുഴങ്കാലുകളും മടങ്ങും. യേശു കർത്താവെന്ന് എല്ലാ നാമം ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. ജീസസ്.
പലവിധ പശ്ചാത്തലത്തിൽ നിന്നവരാണ് നാം. സമുദായ പശ്ചാത്തലത്തിൽ മറ്റു പല മതങ്ങളിൽ ഒക്കെ നിന്നവരാണ്. കർത്താവ് നമ്മുടെ ഉള്ളിലെ കെട്ടിനെ പൊട്ടിച്ച് യേശുവിന്റെ ദൈവത്വം തിരിച്ചറിയുവാൻ നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ത്രിയേക ദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന മഹാദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പഠനമാണ്. അത് വ്യക്തിപരമായി നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുക്കണം. കർത്താവ് എനിക്ക് വചനവും മനസ്സിലാക്കണം. ജോൺസ് ഗോസ്പൽ ഒരു നല്ല തുടക്കമായിരിക്കും. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് കിട്ടി. നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യാം. യേശുവിൻ്റെ ദൈവത്വം, ദൈവം ത്രിയേകനാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പിതാവ് ദൈവം, പുത്രൻ ദൈവം, മൂന്ന് ദൈവമല്ല ഒരു ദൈവം. ബൈബിളിന്റെ വെളിപ്പാടാണത്. ഒരുവൻ ദൈവം ത്രിയേകനാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റിൽ ഒരു ക്ലാരിറ്റി അവനുണ്ടാകത്തില്ല. The New Testament forces you to believe that God is triune. Hallelujah. അതാണ് സത്യോപദേശം. And Jesus is God. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ചേർന്ന് ഒരു 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 ഈരടി മാത്രം ഒന്ന് പാടിയിട്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. പ്രൈസ് ദ ലോർഡ്. കാണാതെ വിശ്വസിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. Hallelujah.
അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നതൻ തന്നെ തിരുമാർവിലെന്നും നിത്യവും ചാരിടുന്ന എത്ര മോദമാ ആകുലമില്ല നാളെയെന്നില്ല ആവിയല്ല കയ്യിലെന്തോ ആയത്ര ധന്യമേ ലോക ജീവിതം.
ഒരു പ്രാവശ്യം കൂടെ
ഇപ്പോൾ ഒരു പാട്ട് പാടുന്നു, സ്തോത്ര ആഴ്ച എടുക്കുന്നു.
I don't know.
എല്ലാവർക്കും ദൈവം സന്നിധിക്കണം. രാത്രിയിലും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ദാസനിൽ കൂടി നാം കേട്ടു, നാം വിശ്വസിച്ചിരിക്കുന്ന കർത്താവ് മഹാദൈവമാണ്. സ്തോത്രം. അവൻ ചെറിയ ദൈവമല്ല, അവൻ കുട്ടി ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ വീരനാം ദൈവം, അവൻ മഹാദൈവം. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി. ഹല്ലേലൂയ. അവൻ നിത്യപിതാവ്. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുവാനുള്ള ഭാഗ്യമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നാം അനാഥരല്ല. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര് ധൈര്യം ഏറ്റെടുക്കാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടം സാരമില്ല, സാരമില്ല. നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാം. ഹല്ലേലൂയ. പോകുവീൻ. സ്തോത്രം. കർത്താവ് നമ്മെ അയച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പകലുള്ളിടത്തോളം അവന്റെ വേലയെ തികയ്ക്കുവാൻ, അവന്റെ പ്രവൃത്തിയെ തികയ്ക്കുവാൻ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്താക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, വിശ്വസ്തരായി നിൽക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവ് വരാറായി. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര് അതിനു മുൻപ് ഹല്ലേലൂയ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആരും നശിച്ചു പോകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഭാഗ്യം ലഭിച്ചു. കർത്താവിൽ വിശ്വസിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് തന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, നമ്മുടെ സ്വന്തങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ കുടുംബങ്ങൾ, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുവാനുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയും വേഗം നമ്മുടെ കർത്താവിന് മുൻപ്, ഹല്ലേലൂയ, വരുന്നതിന് മുൻപ് അവരും കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. സ്തോത്രം. അനേകരെ അനേകരെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഈ നാളുകളിൽ നമുക്കൊന്നുകൂടെ ഒരുങ്ങാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ബൈബിൾ ക്ലാസ് ഇവിടെ ക്രമീകരിക്കുവാൻ ഹല്ലേലൂയ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാണെന്ന് നാം അറിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ, നമുക്ക് അവനിലുള്ള ആശ്രയം ഒന്ന് വർദ്ധിക്കണം. സ്തോത്രം. ദൈവത്തിൽ ഹല്ലേലൂയ നാം ആശ്രയിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവയിൽ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം വർദ്ധിച്ചിട്ട്, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് കർത്താവിനെ സേവിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ വരും, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. 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 കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ആരാധനയ്ക്കായി നീ ഞങ്ങളെ കൂട്ടി വരുത്തി കഴിഞ്ഞ 4 ദിവസങ്ങൾ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യ അയച്ച് നിന്റെ ദാസനിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നതിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായിട്ട് സ്തോത്രം. നിന്റെ വചനം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ കർത്താവ് തുറന്നതിനാൽ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ കർത്താവാണ്, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിന്നെ പിൻപറ്റുവാൻ, നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നിന്നെ അനുഗമിക്കുവാൻ സ്തോത്രം. ആടുകൾക്ക് മുൻപായി നടന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ശബ്ദം കേൾപ്പിച്ച് നടത്തുന്ന അങ്ങേ അനുഗമിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിരിക്കരങ്ങൾ പരമന്റെ ദാസനെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചാൽ സ്തോത്രം. അങ്ങനെ ദാസനെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും സ്തോത്രം. കുടുംബമായി അവരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം, കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, നിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി അന്ത്യത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊള്ളുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ജോയിയാൻ എന്ന് പറയുന്നതായ പ്രിയ സഹോദരൻ ഇന്ന് രാത്രിയിൽ നാട്ടിലേക്ക് യാത്രയാകുന്നു. കർത്താവ് തന്നെ സഹായിക്കുമാറാകണമേ. തന്റെ യാത്രയെ കർത്താവ് അനുഗ്രഹിക്കണമേ. സമാധാനത്തോടെ സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രതീഷ് എന്ന് പറയുന്നതായ പ്രിയ സഹോദരൻ ശനിയാഴ്ച കർത്താവെ ഹല്ലേലൂയ നാട്ടിലേക്ക് കടന്നു പോകുന്നു. കർത്താവ് സഹായിക്കണമേ. തന്റെ ഹല്ലേലൂയ അവധിക്കാലവും സന്തോഷമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, അലയിലുള്ളതായ സന്തോഷം എന്ന് പറയുന്നതായ സഹോദരൻ ഹല്ലേലൂയ, താനും ഇന്ന് രാത്രിയിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. കർത്താവെ, താനും ഹല്ലേലൂയ യാത്രയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവനെ ഇന്ത്യക്കരങ്ങളിലേക്കും കർത്താവ് സഹായിക്കണമേ. ഇന്ന് രാത്രി അലയിൽ നിന്ന് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, കുടുംബങ്ങളായി വ്യക്തമായി കർത്താവരെ അനുഗ്രഹിക്കണമേ അവരുടെ വിഷയങ്ങളിൽ. ഹല്ലേലൂയ, ദൈവം എന്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ. ഹല്ലേലൂയ, നിങ്ങൾ രണ്ടുപേര് ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പിതാപുത്രൻ മഹത്വപ്പെടാൻ ഞാനത് ചെയ്തു തരും എന്നറിളി ചെയ്ത കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരുക്കരങ്ങൾ പരമേൽപ്പിക്കുന്നു. അവരുടെ എല്ലാവിധ ആവശ്യങ്ങളിലും കർത്താവ് അവരെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ജോലി ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ നടുവിലുണ്ട് കർത്താവേ. ജോലി നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ നടുവിലുണ്ട് കർത്താവേ. വിസിറ്റ് വിസയിലായിരിക്കുന്ന സഹോദരങ്ങൾ ഞങ്ങളുടെ നടുവിലുണ്ട് കർത്താവേ. എല്ലാവർക്കും വേണ്ടി കരുതുന്ന ദൈവമേ, കർത്താവേ, നിന്റെ ഹല്ലേലൂയ ബലമുള്ള കരങ്ങളിൽ എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് അരുളി ചെയ്ത അങ്ങയുടെ കരങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച ഹൃദയത്തിൽ ഫലമേൽപ്പിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. എല്ലാവർക്കും ജോലി ലഭിക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ, എല്ലാവരുടെയും വിഷയത്തിൽ ചെറുതും വലുതുമായ വിഷയങ്ങളിന്മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, എല്ലാവരെയും ആരോഗ്യത്തോടെ നടത്തണമേ. ഞങ്ങൾ ആത്മാവിൽ ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഹല്ലേലൂയ ഞങ്ങളെ ശുഭമായി നടത്തുമാറാകണമേ. പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവധിയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലവരെയും സമാധാനത്തോടെ കാക്കണമേ. അടുത്ത ദിവസങ്ങൾ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ അവരെ കർത്താവ് ക്ഷേമത്തോടെ കൊണ്ടുവരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ ഞങ്ങളുടെ മധ്യമുണ്ട്. അവരോട് കർത്താവ് മനസ്സിലിയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവേ, പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ സഹോദരന്മാരുടെ കുടുംബങ്ങൾ കർത്താവ് ശരീരത്തിൽ ബലഹീനരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, എല്ലാവർക്കും തക്ക സമയത്ത് സുഖകരമായ വിടുതൽ നൽകി എല്ലാവരുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട് കാണുവാൻ കർത്താവിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ്, ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, സഭാ വ്യത്യാസം എന്നെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ ദിവസങ്ങളിൽ കേട്ടതായ ദൈവത്തിന്റെ വചനം വരുന്ന ദിവസങ്ങളിൽ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ച് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുവാൻ നിന്റെ വചനത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കർത്താവേ, ഹല്ലേലൂയ ഞങ്ങൾ ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന. സ്തോത്രം. നീ ഞങ്ങളോടുകൂടെ ഉള്ളതിനാൽ സ്തോത്രം. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്നുള്ള നിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു കർത്താവേ. അന്ത്യത്തോളം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി വിശുദ്ധരായി കർത്താവിന് കൊള്ളാകുന്നവരായി പ്രയോജനമുള്ള ദാസി ദാസന്മാരായി കർത്താവ് ഞങ്ങളെ നിർത്തുമാറാകണമേ. നിന്റെ ജനത്തെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ആത്മീയമായി ഭൗതികമായി ശാരീരികമായി സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിന്റെ മഹത്വത്തിന്റെ സ്തോത്ര ഒഴിപാടിനായിട്ട് സ്തോത്രം. സുഗ്രാഹ്യമായി സ്വീകരിക്കണമേ കർത്താവേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും സ്തോത്രം. എല്ലാറ്റിലും അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുവാൻ അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ആരാധന അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ സമാധാനത്തോടെ അയക്കണമേ. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധിയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകമെങ്ങുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകാൽ ദൈവവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ശുശ്രൂഷ കർത്താവിന്റെ വിലയേറിയ ദാസനോടും കുടുംബത്തോടും കൂടെ കർത്താവിന്റെ വരവോളവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയന്തൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 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 ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സെക്രട്ടറി മുൻപോട്ട് കടന്നു വന്ന് അത്യാവശ്യമായി അറിയിക്കുവാനുള്ളതായ അറിയിപ്പുകൾ ഇപ്പോൾ പ്രസ്താവിക്കുന്നതായിരിക്കും.
കർത്താവിന്റെ പരിശുദ്ധനാമം ഇന്ന് രാത്രി മഹത്വമെടുക്കുമാറാകട്ടെ. കൃപയാൽ കഴിഞ്ഞ 4 ദിവസം അനുഗ്രഹമായ ദൈവജനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് നബേ സഹായിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ എല്ലാ ദൈവിക്കും വിശ്വസ്തയ്ക്കും കർത്താവിന്റെ കരുതലിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 4 ദിവസമായി യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് കർത്താവിന്റെ വചനത്തിന്റെ ശക്തമേറിയ മർമ്മം ദൈവസ്കൃതിയിൽ ചെയ്തെടുക്കുവാൻ ദൈവാത്മാവിൽ ചെയ്തെടുക്കുവാൻ നമ്മുടെ ക്ഷമ സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ എ ബി അയിരൂർ എന്നറിയപ്പെടുന്ന പാസ്റ്റർ എബ്രഹാം തോമസിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് ദാസൻ ദൈവൻ തന്നെ ഏൽപ്പിച്ച ദൂതുകൾ നമ്മോട് അറിയിക്കുകയുണ്ടായി. അത് നമ്മുടെ ജീവിതത്തിന്റെ മണ്ണുകൾ വളരെ ആന്തിക വർണ്ണനയ്ക്ക് മുഖാന്തരമായി തീർന്നല്ലോ. ക്ഷണസീകരിച്ചു വന്ന കർത്താവിന് ദാസനോടും കുടുംബത്തോടുമുള്ള ദൈവനാമത്തിലുള്ള എല്ലാം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ കേട്ട വചനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ മണ്ണുകൾ വളരെ പ്രയോജനമായി കർത്താവിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്ക് മുഖാന്തരമായി തരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകം ഇങ്ങനെ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിന്റെ ചില നന്ദി വാക്കുകൾ അറിയിക്കേണ്ടത് ആവശ്യമാണല്ലോ. പ്രത്യേകം കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം മറ്റു ദൈവസഭകളിൽ നിന്ന് ദൈവദാസന്മാരും ദൈവജനമൊക്കെ കടന്നു വരികയുണ്ടായി. ദൈവനാമത്തിലുള്ള നന്ദി അവർക്ക് അറിയിക്കുന്നു. പ്രത്യേകം അലൈൻ ഐ പി സി ചർച്ചിൽ നിന്ന് ഇന്നലെ പാസ്റ്ററും കുടുംബമായി ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ബസ്സിൽ തന്നെ അവർ കടന്നു വന്ന് നമ്മോട് കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഇങ്ങനെ കാണിച്ച സഹകരണത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയ സഭയോടുള്ള ദൈവനാമത്തിലുള്ള നന്ദിയെ അറിയിക്കുകയാണ്. പ്രത്യേകം ക്വയർ, അതുപോലെ ഭക്ഷണം ഒരുക്കിയ പ്രിയപ്പെട്ടവര്, അതുപോലെ ഇങ്ങനെ ലൈവ് സ്ട്രീം ഒരുക്കിയ ബ്രോഡ്കാസ്റ്റിംഗ് ടീം, കോർഡിനേറ്റേഴ്സ്, ട്രാൻസ്പോർട്ടിന്റെ കാര്യം ക്രമീകരിച്ചവര് ഒക്കെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയാൽ ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് നിന്ന് ഇനിയോളം കാര്യങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രത്യേകം ബി സി സിയുടെ ഒഫീഷ്യൽസിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. സൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത ബ്രദർ സജിക്ക് പ്രത്യേകം ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകം കർത്താവിന്റെ ദാസൻ അക്കോമഡേഷൻ ഒരുക്കിയ ഡോക്ടർ ജോജി ഈ സമയം ഓർക്കുന്നു. ചെയിൻ ഫാസ്റ്റിംഗ് പ്രയർ ആയി കഴിഞ്ഞ ഒരു മാസക്കാലം ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിച്ച് സഹകരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തത് അത് മറ്റാരും കണ്ടില്ലെങ്കിലും സർവശക്തനായ ദൈവം കണ്ട് അതിനെല്ലാം പ്രതിഫലം തരുമെന്ന് കർത്താവിന്റെ വചനത്തിൽ ഊന്നി നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത എല്ലാ അധ്വാനത്തിനും ദൈവനാമത്തിൽ നന്ദി കരയേറ്റുന്നു. കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഫലം കായ്പാൻ സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ആഴ്ചത്തെ മീറ്റിംഗ് വിവരങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതല്ല, നാളെ പി ഐ പി ആണ്. അത് അടുത്തുള്ള എഫ് ടു ഹാൾ വെച്ച് രാവിലെ 10 മുതൽ 12 വരെയുള്ള സമയങ്ങളിൽ നടക്കുന്നതായിരിക്കും. അതിൽ സീരിയൽ ബൈബിൾ ക്ലാസ്സായിട്ട് ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായവും യോന 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളുമായിരിക്കും. സാറ്റർഡേയിൽ ഏരിയ മീറ്റിംഗ് ഉണ്ടായിരിക്കും. സൺഡേയിൽ അതത് ക്യാമ്പുകൾ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കും. അബുദാബിയിൽ തിങ്കളാഴ്ച മീറ്റിംഗ് ഉണ്ടായിരിക്കും. നാളെ അബുദാബിയിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. സോറി, ഉപദ്യാപവും 1-ാം അധ്യായവും ജോന 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളുമായിരിക്കും. സീരിയൽ ബൈബിൾ ക്ലാസ് അടുത്ത ആഴ്ച ഒരുമിച്ച് കടന്നു വരും വരെയും കർത്താവ് നമ്മെ അവിടെ പരിപാലിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ കടന്നു പോകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.